ദൈവാമത്തിന് മഹത്വം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ദൈവത്തിന്റെ പഠനത്തിൽ സ്വതന്ത്രമാക്കുന്ന സത്യം എന്താണെന്നുള്ളത് ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മളത് ആദ്യത്തെ ക്ലാസ്സുകളിൽ ചിന്തിച്ചു. സുവിശേഷമാണ് യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നത്. ആ യഥാർത്ഥ സുവിശേഷം എന്നത് ദൈവം മനുഷ്യനെ ആദിയിൽ സൃഷ്ടിച്ച അതേ അവസ്ഥയിലേക്ക് അല്ലെങ്കിൽ അതേ ഉദ്ദേശത്തിലേക്ക് മനുഷ്യനെ തിരിച്ചുകൊണ്ടുപോകുന്ന ആ റെസ്റ്റോറേഷൻ പ്രോസസ്സാണ്, ആ പുനഃസ്ഥാപനത്തിന്റെ മാർഗമാണ് സുവിശേഷം എന്ന് പറയുന്നത്. അത് മനസ്സിലാക്കാനായി നമ്മൾ മനുഷ്യനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചത് എന്നും എന്തായിരുന്നു മനുഷ്യനും ദൈവവും തമ്മിലുള്ള പാപം കടന്നുവരുന്നതിന് മുമ്പുണ്ടായിരുന്ന റിലേഷൻ എന്നും നമ്മൾ ചിന്തിച്ചു. ദൈവം മനുഷ്യനും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് കുറെ നിയമങ്ങളുടെ അടിസ്ഥാനത്തിൽ, 10 കൽപ്പനകളുടെയോ അല്ലെങ്കിൽ അതിൽ കൂടുതലായിട്ടുള്ള കൽപ്പനകളുടെയോ അടിസ്ഥാനത്തിൽ ഉണ്ടായിരുന്ന ഒരു ബന്ധമായിരുന്നില്ല. അതിനു പകരം അതൊരു ലവ് റിലേഷനായിരുന്നു, ദൈവമായിട്ടുള്ള സ്നേഹത്തിന്റെ ബന്ധത്തിലുള്ളൊരു റിലേഷനായിരുന്നു ദൈവത്തിന്റെ ആദ്യ സൃഷ്ടിയിൽ മനുഷ്യനും ദൈവവും തമ്മിലുണ്ടായിരുന്നത്. എന്നാൽ മനുഷ്യൻ പാപം ചെയ്തപ്പോൾ മനുഷ്യൻ ആ റിലേഷനിൽ നിന്ന് വീണുപോയി, ഫെയ്ത്തിൽ നിന്ന് വീണുപോയി, സ്നേഹത്തിൽ നിന്ന് വീണുപോയി, ഡിസൊബീഡിയൻസ് അവന്റെ ജീവിതത്തിൽ റിബല്യൻ കടന്നുവന്നു. അവന്റെ മനുഷ്യന്റെ ഹൃദയം ദൈവത്തിന്റെ മന്ദിരമായിരുന്ന, ദൈവത്തിന്റെ ആലയമായിരുന്ന മനുഷ്യന്റെ ഹൃദയം യഥാർത്ഥത്തിൽ പാപത്തിന്റെ ഉറവിടമായി തീർന്നു. അങ്ങനെ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പാപം പുറത്തേക്ക് വരാനായിട്ട് തുടങ്ങി. അപ്പോഴാണ് ദൈവം ആ യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഹൃദയത്തെ ചേഞ്ച് ചെയ്യുന്ന ആ ഹൃദയ ശസ്ത്രക്രിയ കൊടുക്കാൻ ശക്തനായ പുത്രനെ പറ്റിയുള്ള വാഗ്ദത്തം കൊടുക്കുന്ന, ആ വാഗ്ദത്ത സന്തതിയെ പറ്റിയുള്ള വാഗ്ദത്തം കൊടുക്കുന്ന അപ്പോഴാണ്. അത് കൊടുത്തതിന് ശേഷം ദൈവം ന്യായപ്രമാണം കൊടുക്കുന്നു. ന്യായപ്രമാണത്തിന്റെ ധാർമ്മിക നിയമങ്ങൾ കൊടുക്കുന്നു. അതിനെപ്പറ്റി നമ്മൾ ചിന്തിച്ചു. ന്യായപ്രമാണത്തിന്റെ ധാർമ്മിക നിയമങ്ങളുടെ 10 കൽപ്പനകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം മനുഷ്യന്റെ ഹൃദയത്തിന്റെ അവസ്ഥയെപ്പറ്റി അവന് ബോധ്യം വരുത്തി അവനെ വാഗ്ദത്ത സന്തതിയായിട്ടുള്ള യേശു ക്രിസ്തുവിങ്കിലേക്ക് നയിക്കുക എന്നുള്ളതായിരുന്നു ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം. കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ന്യായപ്രമാണത്തിലെ തന്നെ ആചാര നിയമങ്ങളുടെ ഉദ്ദേശം നമ്മൾ ചിന്തിച്ചു. ആചാര നിയമങ്ങൾ എന്നത് മനുഷ്യൻ കൽപ്പനകൾ ലംഘിക്കുമ്പോൾ, മനുഷ്യൻ പാപം ചെയ്യുമ്പോൾ അവന്റെ പാപത്തെ ക്ഷമിക്കാൻ വേണ്ടി ദൈവം കൊടുത്ത ടെമ്പററി ആയിട്ടുള്ള ഒരു കവറിംഗ് അല്ലെങ്കിൽ പാപത്തെ മറയ്ക്കുവാനായി ദൈവം കൊടുത്തിരുന്ന ഒരു പ്രോമിസ് ആയിരുന്നു. അതേപോലെ തന്നെ പാപം ഒരിക്കൽ എന്നേക്കുമായി നീക്കപ്പെടും എന്നുള്ള ഒരു വാഗ്ദത്തത്തിന്റെ ഒരു പ്രോമിസുമായിരുന്നു, മുൻകൂട്ടി കൊടുത്ത പ്രോമിസുമായിരുന്നു ആചാര നിയമങ്ങൾ. നമ്മൾ ചിന്തിച്ചതുപോലെ അതൊരു പോസ്റ്റ് ഡേറ്റഡ് ചെക്ക് എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് കഴിയും. അപ്പോൾ ഈ രീതിയിൽ ആചാര നിയമങ്ങൾ കൂടി അവർ മുമ്പോട്ട് വരാൻ പോകുന്ന വാഗ്ദത്ത സന്തതിയെപ്പറ്റിയുള്ള വാഗ്ദത്തം അവർ വിശ്വാസത്താൽ മുമ്പോട്ട് കാണുകയും അത് ആ പ്രത്യാശയിൽ അവർ ഈ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്തു. ദൈവം ഇവരുടെ വിശ്വാസത്തെ അംഗീകരിക്കുന്നു, അവരുടെ പാപങ്ങളെ ക്ഷമിച്ചു കൊടുക്കുന്നു. മുൻപോട്ട് വരാൻ പോകുന്ന യേശുക്രിസ്തുവിനുള്ള വാഗ്ദത്തത്തെ അവർ അതുവഴി ഉറപ്പിക്കുന്നു. ഈ വിശ്വാസത്തെയാണ് ദൈവം അംഗീകരിക്കുന്ന, പഴയ നിയമത്തിലെ അവരെ നീതീകരിക്കുന്ന, പഴയ നിയമ വിശുദ്ധന്മാർ നീതീകരിക്കപ്പെട്ട വിശ്വാസം ഈ വിശ്വാസമാണ്. അതാണ് നമ്മൾ എബ്രായ ലേഖനം അതിന്റെ 11 അധ്യായത്തിലേക്ക് വരുമ്പോൾ ഹാബേൽ മുതലുള്ള ദൈവഭക്തന്മാർ നീതീകരിക്കപ്പെട്ട വിശ്വാസത്തെപ്പറ്റി പറയുന്ന അങ്ങനെയാണ്. അതാണ് എബ്രായ ലേഖനം അതിന്റെ 11 അധ്യായത്തിന്റെ 1 വാക്യം. അവിടെ പറഞ്ഞിരിക്കുകയാണ് വിശ്വാസം എന്നത് എന്താണ് എന്നുള്ളതിന്റെ ഒരു വിശദീകരണം അവിടെ കൊടുക്കുകയാണ്. അവിടെ പറയുകയാണ് വിശ്വാസം എന്നതോ ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാകുന്നു, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. English will for by the men of old gain approval. ദൈവം പഴയ നിയമ വിശുദ്ധന്മാരെ അംഗീകരിച്ചത് അല്ലെങ്കിൽ അവരുടെ വിശ്വാസത്തെ അംഗീകരിച്ചത് ഈ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞിരിക്കുന്നത്. അന്നേരം വിശ്വാസത്തിന്റെ ഒരു ഡെഫിനേഷൻ അവിടെ കൊടുക്കുകയാണ്. വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയമാണ്. ഇതെന്താണ് ഈ വാക്കിന്റെ അർത്ഥം? പലപ്പോഴും ദൈവം ഈ വാക്കാണ് പലരും ഔട്ട് ഓഫ് കോണ്ടക്സ്റ്റ് എടുത്തിട്ട് ഉപയോഗിക്കുന്നത് അല്ലേ. വിശ്വാസം എന്നത് നമ്മൾ മനസ്സിൽ ആശിക്കുന്ന കാര്യങ്ങളുടെ ഉറപ്പാണ്, അല്ലെങ്കിൽ നമ്മൾക്ക് കാണാൻ കഴിയാത്ത കാര്യങ്ങൾ നമ്മൾ വിശ്വസിക്കുന്നു. അല്ലെങ്കിൽ നമുക്കൊരു നാളെ ഒരു ജോലി കിട്ടുമെന്നോ അല്ലെങ്കിൽ വീട് കിട്ടുമെന്നോ കാർ കിട്ടുമെന്നോ ഒക്കെ നമ്മൾ കാണാൻ കഴിയാത്ത കാര്യങ്ങളെ വിശ്വസിക്കുന്നു. അങ്ങനെ അത് വിഷ്വലൈസ് ചെയ്യുകയും അത് നമ്മുടെ ജീവിതത്തിൽ അത് മെറ്റീരിയലൈസ് ആയി തീരുകയും ചെയ്യുന്നു എന്നുള്ള പോസിറ്റീവ് തിങ്കിങ് പലരും പഠിപ്പിക്കാറുണ്ട്. പ്രോസ്പെരിറ്റി ഗോസ്പൽ അതിന്റെ അടിസ്ഥാനത്തിലാണ്. അല്ലാതെ നമുക്കറിയാം അത് തെറ്റാണെന്നറിയാം. അത് ദൈവവചനവുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ബൈബിളിൽ അങ്ങനെ ഉപദേശവുമില്ല. ഈ വാക്യം അതുവിനെയല്ല പറയുന്നത്. അപ്പോൾ എന്നാൽ ഈ വാക്യം എന്തിനെപ്പറ്റിയാണ് പറയുന്നത്?
എന്താണ് ഈ വാക്യത്തിന്റെ അർത്ഥം? ആ വാക്യം അതിന്റെ കോണ്ടെക്സ്റ്റിൽ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും, വിശ്വാസം എന്നത് പഴയ നിയമ വിശുദ്ധന്മാർക്ക് ദൈവം അവരെ അപ്രൂവ് ചെയ്യാനുള്ള കാരണം വിശ്വാസമായിരുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആ വിശ്വാസം എന്നത് അവരുടെ ആശിക്കുന്നതിന്റെ ഉറപ്പും അവർ കാണാത്ത ചില കാര്യങ്ങളുടെ നിശ്ചയവുമായിരുന്നു. അതെന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും? അവിടെ ആശിക്കുക എന്നുള്ളതിന് ഇംഗ്ലീഷിൽ വായിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഹോപ്പ് എന്നാണ്. ഹോപ്പിന്റെ ശരിക്കുമുള്ള അർത്ഥം ആശ എന്നുള്ളതല്ല, പ്രത്യാശ എന്നുള്ളതാണ് അല്ലെ. നേരെ ദൈവം വാഗ്ദത്തം ചെയ്ത എന്തോ ഒന്നിനു വേണ്ടി ഇവർ പ്രത്യാശിക്കുന്നു, അതിന് അവർക്ക് ഉറപ്പുണ്ടായിരുന്നു. അതായിരുന്നു ആ വിശ്വാസമാണ് ദൈവം ഇവരെ അംഗീകരിച്ച വിശ്വാസം. എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്ന ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം? അതൊരു വാഗ്ദത്തവുമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു എന്ന് അവിടെ തന്നെ പറഞ്ഞിരിക്കുന്നു. നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ അപ്പോസ്തല പ്രവൃത്തി അതിന്റെ 26-ാമത്തെ അധ്യായത്തിന്റെ 6-ാമത്തെ വാക്യത്തിൽ എന്തായിരുന്നു അവർക്ക് കൊടുത്ത വാഗ്ദത്തമെന്നും എന്തായിരുന്നു അവരുടെ പ്രത്യാശയെന്നും മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോസ്തല പ്രവൃത്തി 26:6, ദൈവത്താൽ
നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ചതും.
അവിടെ പറയാണ് ദൈവത്താൽ നമ്മുടെ പിതാക്കന്മാർക്ക് ലഭിച്ച ഒരു കാര്യമുണ്ട്. പിതാക്കന്മാരെന്ന് അവിടെ പറഞ്ഞിരിക്കുന്നത് അബ്രഹാം, ഇസാഖ്, യാക്കോബ് എന്ന ഗോത്രപിതാക്കന്മാരെ പറ്റിയാണ്. അതാണ് ബൈബിൾ പിതാക്കന്മാരെന്ന് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ദൈവം പണ്ട് പിതാക്കന്മാരോട് ഭാഗം ഭാഗമായിട്ട് പണ്ട് സംസാരിച്ചു എന്ന് പറയുന്ന പോലെ പിതാക്കന്മാരെന്ന് പറഞ്ഞ ഗോത്രപിതാക്കന്മാരാണ് അബ്രഹാം, ഇസാഖ്, യാക്കോബ് എന്നീ പിതാക്കന്മാർക്കും അതിനു മുമ്പേ എല്ലാവരുടെയും പിതാവായിട്ടുള്ള, ഇല്ലെങ്കിൽ അതിനു മുമ്പുള്ള ആദത്തിൽ കൂടി ലഭിച്ചതും. നമ്മുടെ 12 ഗോത്രങ്ങളും രാപ്പകൽ ശ്രദ്ധയോടെ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുവാൻ ആശിക്കുന്നതുമായ വാഗ്ദത്തത്തിലുള്ള പ്രത്യാശ ഹേതുവായിട്ടത്രേ ഞാനിപ്പോൾ വിസ്താരത്തിലായിരിക്കുന്നത്. ആ പ്രത്യാശയെ ചൊല്ലിയാകുന്നു രാജാവ് യഹൂദന്മാരുടെ മേൽ കുറ്റം ചുമത്തി. നേരെ ഇവിടെ പൗലോസ് പറയാണ് ദൈവത്താൽ ഗോത്രപിതാക്കന്മാർക്ക് അബ്രഹാം, ഇസാഖ്, യാക്കോബിനൊക്കെ ഒരു വാഗ്ദത്തം ലഭിച്ചു. ആ വാഗ്ദത്തത്തിനു വേണ്ടി 12 ഗോത്രങ്ങളും രാപ്പകൽ ആരാധിച്ചുകൊണ്ട് എത്തിപ്പിടിക്കുവാനായിട്ട് ആഗ്രഹിച്ചു. അതാണ് അവരുടെ പ്രത്യാശ, അതായിരുന്നു അവരുടെ വാഗ്ദത്തം. നേരം വിശ്വാസം എന്നത് ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവും എന്ന് പറഞ്ഞിട്ട് എന്തായിരുന്നു അവരുടെ വാഗ്ദത്തം, എന്തായിരുന്നു അവരുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവിൽ കൂടി വരാൻ പോകുന്ന, പുതിയ ഉടമ്പടിയിൽ കൂടി ലഭിക്കാൻ പോകുന്ന യഥാർത്ഥമുള്ള ദൈവവുമായിട്ടുള്ള തിരിച്ചുള്ള ആ റെസ്റ്റോർഡ് റിലേഷനിലേക്കും പരിശുദ്ധാത്മ നിറവിലുള്ള ഒരു ജീവിതത്തെപ്പറ്റിയുമുള്ള ആ വാഗ്ദത്തമായിരുന്നു അവർക്ക് കൊടുത്തിരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞാൽ ആ വാഗ്ദത്തത്തിന്റെ ഒരു ഉറപ്പായിരുന്നു അവർക്ക് കൊടുത്തിരുന്ന ആചാര നിയമങ്ങൾ. അതുകൊണ്ടായിരുന്നു അവർ അതിൽ കൂടി ദൈവത്താൽ, ഇല്ലെങ്കിൽ വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ട. അതിന്റെ തുടർച്ചയായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് വിശ്വാസത്താൽ ഹാബേൽ കയ്യനേക്കാൾ ഉത്തമമായ യാഗം കഴിച്ചു എന്ന് പറഞ്ഞിരിക്കുന്നു. എന്നാൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ എബ്രായ ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 13-ാമത്തെ വാക്യം, അതുപോലെ 39-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ അവിടെ മനസ്സിലാകുന്നത് എന്നാൽ ഈ ഇവരെല്ലാവരും വിശ്വാസം ഇവർക്കുണ്ടായിരുന്നു, അവർ മുമ്പോട്ട് നോക്കി ആ വാഗ്ദത്തത്തിനു വേണ്ടി കാത്തിരുന്നു, എന്നാൽ അവർക്ക് ആ വാഗ്ദത്തം ലഭിച്ചില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിന്റെ 13-ാമത്തെ വാക്യത്തിൽ പറയുകയാണ് ഇവരെല്ലാവരും വാഗ്ദത്തം നിവർത്തി പ്രാപിക്കാതെ ദൂരത്ത് നിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളും എന്ന് ഏറ്റുപറഞ്ഞുകൊണ്ട് വിശ്വാസത്താൽ മരിച്ചു. അവർക്ക് വിശ്വാസം ഉണ്ടായിരുന്നു, എന്നാൽ അവർക്ക് വാഗ്ദത്തം നിവർത്തിക്കപ്പെട്ടില്ല. കാരണം യേശു ക്രിസ്തുവിൽ കൂടിയുള്ള ആ റെസ്റ്റോർഡ് റിലേഷൻ അവർക്ക് സാധ്യമായിരുന്നില്ല. എബ്രായ ലേഖനം അതിന്റെ 11-ാമത്തെ അധ്യായത്തിന്റെ 39-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയാണ് അവരെല്ലാവരും വിശ്വാസത്താൽ സാക്ഷ്യം ലഭിച്ചിട്ടും വാഗ്ദത്തം നിവർത്തി പ്രാപിച്ചില്ല. അവർ നമ്മെ കൂടാതെ രക്ഷാപൂർത്തി പ്രാപിക്കാതിരിക്കേണ്ടതിന് ദൈവം നമുക്ക് വേണ്ടി ഏറ്റവും നല്ലതൊന്ന് മുൻകരുതിയിരുന്നു. നേരം ആ വാഗ്ദത്തം നിവർത്തി എന്ന് പറയുന്നത് രക്ഷാപൂർത്തിയാണ്, ഇല്ലെങ്കിൽ എബ്രായ ലേഖനത്തിലെ 10-ാമത്തെ അധ്യായത്തിലൊക്കെ പറയുന്ന പോലെ സൽഗുണപൂർത്തിയാണ്. അത് ന്യായപ്രമാണത്താൽ കഴിഞ്ഞില്ല, പഴയ നിയമ ഉടമ്പടികളിൽ കൂടി കഴിഞ്ഞില്ല, അത് വരാൻ പോകുന്ന ഏറ്റവും നല്ലതാണ്. ആ ഏറ്റവും നല്ലത് ദൈവം റിസർവ് ചെയ്ത് വെച്ചിരിക്കുകയാണ് ആർക്ക് വേണ്ടിയിട്ട്? പുതിയ നിയമത്തിലെ വിശ്വാസികൾക്ക് വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട് ആ പുതിയ ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ഏറ്റവും നല്ലതൊന്ന് ദൈവം വാഗ്ദത്തം ചെയ്തു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞത്, അതുകൊണ്ടാണ് എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് ന്യായപ്രമാണം വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. ന്യായപ്രമാണം എന്നത്, ദൈവ പഴയ നിയമത്തിലെ ആചാര നിയമങ്ങൾ എന്നത് വരുവാനുള്ള ആത്മീയ നന്മകളുടെ പ്രോമിസിന്റെ ഒരു ചെക്ക് മാത്രമാണ്, വരുവാനുള്ള നന്മകളുടെ നിഴലാണ്. ആ ചെക്കിൽ ദൈവം എഴുതി വച്ചിരിക്കുകയാണ് എന്തൊക്കെ വരുവാനുള്ള നന്മകളാണ് ആ യേശു ക്രിസ്തുമായിട്ടുള്ള ഉടമ്പടിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് ലഭിക്കുന്നത് എന്നുള്ളത്. അതിൽ പറയുന്നുണ്ട് അതിൽ പാപത്തിൽ നിന്നുള്ള പരിപൂർണമായിട്ടുള്ള മോചനം, പുതിയ ഹൃദയം നൽകപ്പെടൽ, ദൈവത്തെ പിതാവ് എന്ന് വിളിക്കാനായിട്ടുള്ള അവകാശം, ദൈവിക കൂട്ടായ്മയിലേക്കുള്ള പ്രവേശനം, ദൈവിക സ്വസ്ഥത, ഇങ്ങനെ അനേക കാര്യങ്ങൾ പഴയ നിയമ ഉടമ്പടിയിൽ സാധിക്കാതിരുന്ന വാഗ്ദത്തം മാത്രമായ കാര്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ അവർ വിശ്വാസത്താൽ അത് കണ്ടു, വിശ്വാസത്താൽ അതിനുവേണ്ടി ആഗ്രഹിച്ചു, അങ്ങനെ മുമ്പോട്ട് ജീവിച്ചവരെ ദൈവം അംഗീകരിച്ചു. എന്നാൽ പുതിയ ഉടമ്പടിയിലേക്ക് കയറാൻ നമുക്ക് യഥാർത്ഥത്തിൽ ഈ ആത്മീയ നന്മകൾ എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളതാണ് പുതിയ നിയമത്തിലെ വാഗ്ദത്തം. ഈ വാഗ്ദത്തം കൊണ്ടുവരുന്നത് ഒരു സന്തതിയാണ്. അതാണ് ഉൽപ്പത്തിയിൽ ദൈവം പറഞ്ഞത്, സ്ത്രീയുടെ സന്തതി വരുമെന്ന് പറഞ്ഞത്. വാഗ്ദത്ത സന്തതി വരുവോളമാണ് ന്യായപ്രമാണം ഉണ്ടായിരുന്നത്. ഇല്ലെങ്കിൽ ചെക്ക് ഉണ്ടായിരുന്നത്, പോസ്റ്റ്മേറ്റൽ ചെക്ക് ഉണ്ടായിരുന്നത് അതിൽ യഥാർത്ഥത്തിലുള്ള അതിന്റെ ഫുൾഫിൽമെന്റ് വരുമ്പോഴാണ്. അതുകൊണ്ടാണ് താഴേക്ക് വരുമ്പോഴേക്കും എബ്രായ ലേഖനം 10-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തുവിന് വരവിന് ശേഷം, യേശുക്രിസ്തുവിന് വരവെങ്കിൽ എന്തൊക്കെ സാധിച്ചു എന്നുള്ളത് പറഞ്ഞതിന് ശേഷം, ഈ കാലം കഴിഞ്ഞ ശേഷം അവരോട് ചെയ്യുവാനിരിക്കുന്ന നിയമം ഇങ്ങനെയായിരുന്നു, ഉടമ്പടി ഇങ്ങനെയാകുന്നു എന്ന് പറഞ്ഞതിന് ശേഷം പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇവയുടെ മോചനമുള്ളിടത്ത് ഇനി പാപങ്ങൾക്ക് വേണ്ടി ഒരു യാഗവും ആവശ്യമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ യാഗത്തോടുകൂടി ഈ ചാനൽ ഓപ്പൺ ആയതോടുകൂടി ഇനി ആ ചെക്കിന് വാലിഡിറ്റി ഇല്ല. ഇപ്പോൾ നമുക്ക് വിശ്വാസത്താൽ ആ ആത്മീയ നന്മകൾ അവകാശമാക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു വാഗ്ദത്ത സന്തതി വരുന്നു, ആ സന്തതിയിലാണ് ഈ ആത്മീയ നന്മകളെല്ലാം ഉൾപ്പെട്ടിരിക്കുന്നത്. ക്രിസ്തുവിലാണ് എല്ലാ നന്മകളും. അതുകൊണ്ടാണ് ക്രിസ്തു യേശുവിൽ നിങ്ങളെ അനുഗ്രഹിച്ചിരിക്കുന്നു പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു എന്ന വാഗ്ദത്ത സന്തതിയിൽ ഈ പറഞ്ഞിരിക്കുന്ന ആത്മീയ നന്മകളെല്ലാം കൂടി ഫില്ല് ചെയ്തിട്ടാണ് ദൈവം ഭൂമിയിലേക്ക് വിടുന്നത്. ആ വാഗ്ദത്ത സന്തതിയെപ്പറ്റി വരുന്നതിനെപ്പറ്റിയാണ് ഗലാത്യ ലേഖനം അതിന്റെ 4-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്. എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തന്റെ പുത്രനെ ദൈവത്തിന്റെ വചനത്തിന്റെ പ്രവചന നിവൃത്തിയായി, കാലസമ്പൂർണതയിൽ, ഗലാത്യ ലേഖനം 4-ാമത്തെ അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം, എന്നാൽ കാലസമ്പൂർണത വന്നപ്പോൾ, ദ ഫുൾഫിൽമെന്റ് ഓഫ് ദ ടൈം, ദൈവത്തിന്റെ ഫുൾനെസ് ഓഫ് ദ ടൈം, ദൈവത്തിന്റെ കാലത്തിന്റെ സമ്പൂർണത വന്നപ്പോൾ, ദൈവത്തിന്റെ വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കുന്ന സമയമായപ്പോൾ, ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിന് കീഴയച്ചു. അന്നേരം സ്ത്രീയുടെ സന്തതിയായി ആ വാഗ്ദത്ത സന്തതി ഭൂമിയിലേക്ക് വരുന്നു. എന്തിനാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്? യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം എന്താണ്? അനേക വാക്യങ്ങൾ ബൈബിളിൽ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്തിനാണെന്ന് എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് പറയാം എന്തൊക്കെയാണ് വാക്യങ്ങൾ ബൈബിളിൽ എഴുതിയിരിക്കുന്ന കാര്യങ്ങൾ പറഞ്ഞത്. എന്തിനാണ് യേശുക്രിസ്തു വന്നത്? യേശുക്രിസ്തു തന്റെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്, അപ്പോസ്തലന്മാരുടെ വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു എന്തിനാണ് വന്നതെന്നുള്ളത്, എന്തിനാണ് യേശുക്രിസ്തു വന്നത്? യേശുക്രിസ്തു പറഞ്ഞ എന്തിനാണ്? യേശുക്രിസ്തു പറഞ്ഞു ഞാൻ എന്തിനാണ് വന്നതെന്ന് പറഞ്ഞു. ഞാൻ വന്നത്, യേശുക്രിസ്തു പറഞ്ഞു, ദ സൺ ഓഫ് മാൻ കെയിം ടു സീക്ക് ആൻഡ് സേവ് ദ ലോസ്റ്റ്, കാണാതെ പോയതിനെ അന്വേഷിച്ച് കണ്ടെത്താനായിട്ടാണ് മനുഷ്യപുത്രൻ വന്നതെന്ന് പറഞ്ഞു. മനുഷ്യപുത്രൻ വന്നത് ശുശ്രൂഷ സ്വീകരിക്കാനല്ല, അല്ല ശുശ്രൂഷിക്കാനും അനേകർക്ക് വേണ്ടി തന്റെ ജീവനെ മറുവിലയായി കൊടുക്കാനായിട്ടാണെന്ന് യേശുക്രിസ്തു പറഞ്ഞു. യോഹന്നാൻ പറയുന്നുണ്ട് എന്തിനാണ് യേശുക്രിസ്തു വന്നതെന്നുള്ളത്. 1 യോഹന്നാൻ അതിന്റെ 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ പറയാണ്, പാപങ്ങളെ നീക്കുവാൻ ദൈവപുത്രൻ പ്രത്യക്ഷനായി എന്ന് നാം അറിയുന്നു. കാരണം യേശുക്രിസ്തു വന്നതിന്റെ ഒരു ഉദ്ദേശം, ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് വേണമെങ്കിൽ പറയാമെങ്കിൽ, പാപങ്ങളെ നീക്കുക എന്നുള്ളതായിരുന്നു. കാരണം എബ്രായ ലേഖനത്തിന്റെ 10-ാമത്തെ അധ്യായത്തിന്റെ 3-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ പറയാണ്, പാപങ്ങളെ നീക്കുവാൻ, കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെ രക്തത്തിന് പാപങ്ങളെ നീക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ യേശുക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം അവിടെ പറയാണ്, സന്തതി വന്നതിന്റെ, ആ വാഗ്ദത്ത സന്തതി വന്നതിന്റെ ഒരു പ്രധാനപ്പെട്ട ഉദ്ദേശം പറയാണ്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് നാം പറയുന്നു. ആ യോഹന്നാൻ തൊട്ടടുത്ത വാക്യത്തിൽ തന്നെ വീണ്ടും യേശുക്രിസ്തു വന്നതിന്റെ അടുത്ത ഉദ്ദേശം പറയുന്നുണ്ട്. എന്താണ്? അവിടെ പോയാണ് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാൻ തന്നെ ദൈവോത്തരം പ്രത്യക്ഷനായി. ഇംഗ്ലീഷിൽ ടു അൺഡു ദ വർക്ക് ഓഫ് ദ ഡെവിൾ. വേറെ രീതിയിൽ പറഞ്ഞാൽ പിശാചിന്റെ കെട്ടിനെ അഴിച്ച് സ്വതന്ത്രമാക്കുവാൻ മനുഷ്യപുത്രൻ, ദൈവപുത്രൻ പ്രത്യക്ഷനായി. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, പുത്രൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം വരുത്തിയാൽ നിങ്ങൾ സാക്ഷാൽ സ്വതന്ത്രരായിത്തീരും. ദൈവത്തെ വീണ്ടും ആത്മാവിൽ ദൈവമായിട്ട് റിലേഷനിലേക്ക് വരാനായിട്ട്, മനുഷ്യനെ സ്വതന്ത്രനാക്കാനായിട്ട് യേശുക്രിസ്തു. യോഹന്നാൻ 10:10 യേശുക്രിസ്തു പറയുകയാണ്, കള്ളൻ വരുന്നത് അറുക്കുവാനും മുടിക്കുവാനും മോഷ്ടിക്കുവാനും കൊല്ലുവാനുമാണെങ്കിൽ, ഞാൻ വന്നത് നിങ്ങൾക്ക് ജീവനുണ്ടാവാനായിട്ടും സമൃദ്ധിയായിട്ടുണ്ടാവാനായിട്ടുമാണ്. അന്നേരം ഇതിന്റെ എല്ലാം ഒരു പ്രീ റിക്വസ്റ്റ് ഉണ്ട്. യേശുക്രിസ്തു വന്നത് പാപത്തെ നീക്കുവാനായിട്ടാണ്. യേശുക്രിസ്തു വന്നത് പിശാചിന്റെ പ്രവൃത്തികളെ അഴിക്കുവാനായിട്ടാണ്. യേശുക്രിസ്തു വന്നത് ജീവനും സമൃദ്ധിയായിട്ടുള്ള ജീവനും കൊടുക്കുവാനായിട്ടാണ്. അതിനുള്ള പ്രീ റിക്വസ്റ്റ് ആണ് യോഹന്നാൻ അതിന്റെ ഈ ലേഖനത്തിൽ തന്നെ, 1 യോഹന്നാൻ 3-ാമത്തെ അധ്യായത്തിന്റെ 5-ാമത്തെ വാക്യത്തിൽ തന്നെ പറഞ്ഞിരിക്കുന്നത്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി. അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്, ആ വാക്യത്തിന്റെ തുടർച്ച പറയാണ്, അവൻ എന്ന് നിങ്ങൾ അറിയുന്നു അവനിൽ പാപം ഇല്ല. എന്നാൽ ഈ വാഗ്ദത്ത സന്തതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് അവിടെ പറയുന്നത്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? അവനിൽ പാപമില്ല. ആ പാപമില്ല എന്ന് പറയുന്നത് പാപങ്ങളെ നീക്കുവാനുള്ള ഒരു പ്രീ റിക്വസ്റ്റ് ആണ്. പാപങ്ങളെ നീക്കുവാൻ ഒരുവൻ വരികയാണെങ്കിൽ അവനിൽ പാപമില്ലായിരിക്കണം എന്നുള്ളത് ഒരു മുൻ ഉപാധിയാണ് അല്ലേ. ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വെള്ളം ഒരു സ്പോഞ്ചിന് അതിനെ മുഴുവനായിട്ട് വലിച്ചെടുക്കണമെങ്കിൽ ആ സ്പോഞ്ചിൽ വെള്ളം ഉണ്ടാവാൻ പാടില്ല എന്ന് പറയുന്ന പോലെ, പാപമുള്ള ഒരു വ്യക്തിക്ക് പാപങ്ങളെ ഏറ്റെടുക്കാൻ കഴിയാത്തതുപോലെ യേശു ക്രിസ്തുവിനെ പറ്റി പറയാണ്, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി, അവനിൽ പാപമില്ല. എന്നാൽ പാപം കടന്നു വന്നപ്പോഴാണ് ജീവൻ നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് യേശു ക്രിസ്തുവിൽ പാപമില്ല എന്ന് യോഹന്നാൻ പറയുന്നു. യോഹന്നാൻ തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയാണ്, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അന്നേരം ആ വാഗ്ദത്ത സന്തതിക്ക് രണ്ട് പ്രത്യേകതകളോട് പറയാണ്, ഒന്ന് അവനിൽ പാപമില്ല, പാപമില്ല എന്ന് മാത്രമല്ല അവനിൽ ജീവനുണ്ട്. ആ ജീവനാണ് യോഹന്നാൻ 10:10 യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, ഞാൻ വന്ന് നിങ്ങൾക്ക് ജീവനുണ്ടാവാനായിട്ടും സമൃദ്ധിയായിട്ട് ഉണ്ടാവാനായിട്ടാണ്. അന്നേരം യേശു ക്രിസ്തുവിൽ പാപമില്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അതൊരു വളരെ പ്രധാനപ്പെട്ട ഉപദേശമാണ് ബൈബിളിലേത്. അത് ചുമ്മാ നമുക്കങ്ങ് കേട്ടുപോകാൻ കഴിയുന്ന ഒരു ഉപദേശമല്ല, ഇല്ലെങ്കിൽ അതിനുമായിട്ട് അതിന് വിരോധമായിട്ടുള്ള ഏത് ഉപദേശത്തെയും ദൈവവചന വിരുദ്ധം എന്ന് നമ്മൾ സീരിയസ് ആയിട്ട് കാണുകയും ചെയ്യേണ്ടതാണ്. യേശു ക്രിസ്തുവിൽ പാപമില്ല എന്ന് പറയുമ്പോൾ എന്താ അവിടെ ഉദ്ദേശിക്കുന്നത്? എന്താ യേശു ക്രിസ്തുവിൽ പാപമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം? യേശു പാപം ചെയ്തിട്ടില്ല എന്നാണോ അതിന്റെ അർത്ഥം? അല്ല. എന്താണ് പാപം യേശു ക്രിസ്തുവിൽ ഇല്ല? ഒരു മനുഷ്യൻ എന്ന നിലയിൽ യേശു ക്രിസ്തുവിൽ പാപമില്ല എന്ന് പറയുന്നതിന്റെ അർത്ഥം മനസ്സിലാവണമെങ്കിൽ മനുഷ്യനിൽ പാപം കടന്നു വന്നപ്പോൾ എന്തായിരുന്നു സംഭവിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. എന്താണ് യഥാർത്ഥത്തിൽ മനുഷ്യനെ ദൈവം എങ്ങനെയാണ് സൃഷ്ടിച്ചതെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ചിന്തിച്ചു ആദ്യത്തെ ക്ലാസ്സുകളിൽ, ഞാൻ അതിലേക്ക് ഒന്നുകൂടി പുറകോട്ട് പോവുകയാണ്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ പ്രധാനമായിട്ടും മനുഷ്യന് മൂന്ന് ഭാഗങ്ങൾ എന്ന് പറയാമെങ്കിൽ ഉണ്ടായിരുന്നു എന്ന് നമ്മൾ ചിന്തിച്ചു. എന്താണ്? മനുഷ്യന് ആത്മാവുണ്ടായിരുന്നു, മനുഷ്യനൊരു ദേഹി ഉണ്ടായിരുന്നു, മനുഷ്യനൊരു ദേഹമുണ്ടായിരുന്നു. മനുഷ്യന്റെ ആത്മാവ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയിൽ ദൈവത്തിന്റെ സിംഹാസനമായിരുന്നു. ദൈവത്തിന്റെ ആത്മാവ് വസിക്കുന്ന ദൈവത്തിന്റെ സിംഹാസനമായിരുന്നു. മനുഷ്യന്റെ ദേഹി എന്നത് ആത്മാവിലുള്ള ദൈവം നിയന്ത്രിക്കുന്ന മനുഷ്യന്റെ ദേഹി എന്ന ചിന്തകളും വിചാരങ്ങളും വികാരങ്ങളും ഇച്ഛാശക്തിയും ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെട്ട അവസ്ഥയിലായിരുന്നു. അന്നേരം മനുഷ്യന്റെ ദേഹി എന്നത് ആത്മാവിനാൽ നിയന്ത്രിക്കപ്പെടുന്ന ദേഹിയായിരുന്നു. മനുഷ്യന്റെ ശരീരം എന്നത് ദൈവത്തെ പുറത്ത് പ്രദർശിപ്പിക്കുന്ന ഒരു ഉപകരണം എന്ന് പറയാം. അന്നേരം മനുഷ്യന് ദേഹം, ദേഹി, ആത്മാവ്, ഇല്ലെങ്കിൽ ആത്മാവ്, ദേഹി, ദേഹം എന്നീ മൂന്ന് ഭാഗങ്ങളുണ്ട്. മൂന്ന് ഭാഗങ്ങളും ദൈവത്താൽ നിയന്ത്രിതമായിരുന്നു പാപം കടന്നു വരുന്നതിന് മുമ്പ്. എന്നാൽ പാപം കടന്നു വന്നപ്പോൾ മനുഷ്യന്റെ ഹൃദയം പാപത്തിന്റെ ഉറവിടമായി തീർന്നു. വിൽപ്പത്തി പുസ്തകം അതിന്റെ 5:6 വാക്യത്തിൽ അത് പറയുന്നുണ്ട്. മനുഷ്യന്റെ ഹൃദയ നിരൂപണങ്ങളൊക്കെയും ദോഷമുള്ളതായി തീർന്നു. മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് പാപം പുറത്തേക്ക് ഒഴുകാനായിട്ട് തുടങ്ങി. മർക്കോസിന്റെ സുവിശേഷം 7:16 വാക്യത്തിൽ യേശു ക്രിസ്തു പറയുന്നത്, ആ പാപം, മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് വരുന്ന പാപം മനുഷ്യനെ അശുദ്ധനാക്കുന്നു, ഡിഫൈൽ ചെയ്യുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഉള്ളിൽ നിന്ന് വരുന്ന ആ പാപം എങ്ങനെയാണ് മനുഷ്യനെ ഡിഫൈലാക്കുന്നത്? മനുഷ്യന്റെ ചിന്തകളെ, മനുഷ്യന്റെ വിചാരങ്ങളെ, വികാരങ്ങളെ എല്ലാം നിയന്ത്രിച്ച് മനുഷ്യനൊരു കറപ്റ്റ് ബീയിങ് ആയി മാറുന്നു. അവന്റെ ചിന്താമണ്ഡലങ്ങൾ മുഴുവൻ മലിനമായി അവൻ പാപിയായി തീരുന്നു. അവൻ ചിന്തിക്കുന്നതും എല്ലാം കറപ്റ്റഡ് ആയി തീരുന്നു. അങ്ങനെ മനുഷ്യന്റെ ദേഹിയും കറപ്റ്റായി കഴിയുമ്പോൾ മനുഷ്യന്റെ ദേഹം എന്നത് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ഉള്ളിലുള്ള പാപത്തെ വെളിപ്പെടുത്തുന്ന ഒരു ഇൻസ്ട്രുമെന്റ് ആയി തീരുകയാണ്. അങ്ങനെ മനുഷ്യന്റെ ദേഹം യഥാർത്ഥത്തിൽ ഒരു ടൂളാണ്. ആ ടൂൾ ഇല്ലെങ്കിൽ ഒരു ഇൻസ്ട്രുമെന്റാണ്. ആ ഇൻസ്ട്രുമെന്റ് വെളിപ്പെടുത്തുന്നത് മനുഷ്യന്റെ ഉള്ളിലുള്ള പാപത്തെയാണ്. അതാണ് റോമാലേഖനം 6:10 പറഞ്ഞിരിക്കുന്നത്, അനീതിയുടെ ആയുധങ്ങൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. ഇതാണ് മനുഷ്യന്റെ പാപം ഉണ്ടായപ്പോൾ ഉണ്ടായ അവസ്ഥ. യേശു ക്രിസ്തു ഒരു മനുഷ്യനായി ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ, ഒരു മനുഷ്യനായി യേശു ക്രിസ്തു ഈ ഭൂമിയിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനും പൂർണ്ണമായിട്ടും ഈ മൂന്ന് ഭാഗങ്ങളും ഉണ്ടായിരിക്കണം. ഞാനൊരു തിയോളജിക്കൽ കാര്യമാണ് പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട്. യേശു ക്രിസ്തുവിനും ഒരു മനുഷ്യാത്മാവ് ഉണ്ടായിരിക്കണം. ദൈവാത്മാവിന്റെ കാര്യമല്ല, മനുഷ്യൻ എന്ന നിലയിൽ മനുഷ്യാത്മാവ് ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിനൊരു മനുഷ്യദേഹി, ഹ്യൂമൻ സോൾ ഉണ്ടായിരിക്കണം. യേശു ക്രിസ്തുവിന്റെ മനുഷ്യ ശരീരം ഉണ്ടായിരിക്കണം അല്ലെ. യേശു ക്രിസ്തുവിന് മനുഷ്യ ശരീരം ഉണ്ടായിരുന്നു എല്ലാവർക്കും അറിയാം. എന്നാൽ യേശു ക്രിസ്തുവിനൊരു ഹ്യൂമൻ സോളും ഒരു ഹ്യൂമൻ സ്പിരിറ്റും ഉണ്ടായിരുന്നു. ബൈബിളിൽ അതിന് അനേകം വാക്യങ്ങളുടെ വാക്യങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. എന്നാൽ യേശു ക്രിസ്തുവിന്റെ ഈ മൂന്ന് ഭാഗങ്ങളിലും യേശു ക്രിസ്തു പാപമില്ലാത്തവനായിരുന്നു. മൂന്നിലെടുത്തു. അതായത് യേശു ക്രിസ്തുവിന്റെ സോൾ അല്ലെങ്കിൽ യേശു ക്രിസ്തുവിന്റെ സ്പിരിറ്റ്, ഹ്യൂമൻ സ്പിരിറ്റ് എന്നത് ദൈവത്തിന്റെ സിംഹാസനമായിരുന്നു. യോഹന്നാൻ 14:10 യേശുക്രിസ്തു പറയുന്നുണ്ട്, എന്റെ പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് അവന്റെ പ്രവൃത്തി. അന്നേരം യേശുക്രിസ്തുവിൽ പിതാവ് വസിക്കുന്ന മന്ദിരമായിരുന്നു, ഇല്ലെങ്കിൽ സീറ്റായിരുന്നു യേശുക്രിസ്തുവിന്റെ ആത്മാവ്, ഹൃദയം. യേശുക്രിസ്തുവിന്റെ ദേഹി എന്നത് ദൈവത്തിന്റെ ഇഷ്ടം ചെയ്യാനായി തുടർച്ചയായി തന്നെ താൻ ഏൽപ്പിച്ചു കൊടുത്ത ദേഹിയായിരുന്നു. യേശുക്രിസ്തുവിന്റെ ഇഷ്ടം, യേശുക്രിസ്തുവിന്റെ ചിന്ത, വിചാരം, വികാരങ്ങളെല്ലാം ദൈവത്താൽ നിയന്ത്രിതമായിരുന്നു. അതുകൊണ്ട് തന്നെ യേശുക്രിസ്തുവിന്റെ ശരീരം, യേശുക്രിസ്തുവിനെ കാണുന്നവർക്ക് യേശുക്രിസ്തുവിന്റെ പിതാവിനെ, തന്റെ ഉള്ളിൽ വസിക്കുന്ന പിതാവിനെ കാണാൻ കഴിയുമായിരുന്നു. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശുക്രിസ്തു ബൈ നേച്ചർ, യേശുക്രിസ്തു പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദത്തിന്റെ നേച്ചറിലായിരുന്നു, പ്രീ ഫോളൻ ആഡമിക് നേച്ചറിലാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് എന്നുള്ളതാണ്. ദൈവവചനം പഠിച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്, അങ്ങനെ പർട്ടിക്കുലർ വാക്യമൊന്നുമില്ലെങ്കിലും നമുക്ക് വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്നതാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തുവിനെ രണ്ടാം മനുഷ്യൻ എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നത്. കാരണം പാപമില്ലാതെ ദൈവത്തെ യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തുന്ന രണ്ടാം മനുഷ്യൻ ഈ ഭൂമിയിൽ യേശുക്രിസ്തു മാത്രമായിരുന്നു. അതായിരുന്നു ദൈവത്തിന്റെ വാഗ്ദത്തം ചെയ്ത സന്തതി. നേരെ ഞാൻ പറഞ്ഞു വന്നത്, യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ഉദ്ദേശം ഈ വാക്യങ്ങളിലെല്ലാം എഴുതുന്നുണ്ട്. പാപങ്ങളെ നീക്കുവാനായിട്ടാണ് യേശുക്രിസ്തു വന്നത്, തന്റെ ജീവനെ മറുവിലയായിട്ടാണ് കൊടുക്കാനായിട്ടാണ് യേശുക്രിസ്തു വന്നത്, ജീവൻ കൊടുക്കാനായിട്ടാണ് യേശുക്രിസ്തു വന്നത്. എന്നാൽ ഇതിന്റെ എല്ലാം അപ്പുറത്തായിട്ടുള്ള ഉദ്ദേശം, യേശുക്രിസ്തു വന്നതിന്റെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഉദ്ദേശം, തന്റെ പിതാവായ ദൈവത്തെ ഭൂമിയിൽ മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ ഒന്നാമത്തെ അധ്യായത്തിന്റെ 14 വാക്യത്തിലേക്ക് വരുമ്പോൾ, യോഹന്നാന്റെ സുവിശേഷം 14:14
വചനം ദൃഢമായി തീർന്നു.
അവിടെ പറയാണ് വചനം ജഡമായി തീർന്നു. ആ വചനം ആരാണ് എന്നുള്ളത് അതിന്റെ ഒന്നാമത്തെ വാക്യത്തിൽ പറയുകയാണ്, ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. വചനം എന്നത് ദൈവമായിരുന്നു, പുത്രനായ ദൈവമായിരുന്നു. ആ പുത്രനായ ദൈവം അവിടെ പറയുകയാണ് വചനം ജഡമായി തീർന്നു, മനുഷ്യനായി യേശു ക്രിസ്തു ഭൂമിയിൽ വന്നു എന്നാണ് ആ പറയുന്നതിന്റെ അർത്ഥം. അവിടെ വായിച്ചോ,
വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ.
അവിടെ പറയുകയാണ് വചനം ജഡമായി തീർന്നു എന്ന് മാത്രമല്ല, ഹി വാസ് ഫുൾ ഓഫ് ഗ്രേസ് ആൻഡ് ട്രൂത്ത്. യേശു ക്രിസ്തു ഫുൾ ഓഫ്, അവന്റെ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായിരുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. എന്നിട്ട് അടുത്ത വാക്യം പറഞ്ഞിരിക്കുകയാണ്,
ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവന്റെ തേജസ്സായി കണ്ടു.
അവിടെ പറയാണ് ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്നുള്ളവന്റെ പിതാവിൽ നിന്നുള്ള ഏകജാതന്റെ തേജസ്സായി തന്നെ കണ്ടു. എന്തായിരുന്നു ആൾക്കാർ കണ്ടത്? അവിടെ കണ്ടത് പിതാവിൽ നിന്നുള്ള പുത്രന്റെ തേജസ്സാണ്, ഇല്ലെങ്കിൽ പിതാവിന്റെ അതേ തേജസ്സാണ് കണ്ടത്. എന്താണ് ഈ തേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മനുഷ്യനെ എങ്ങനെയാണ് ദൈവം സൃഷ്ടിച്ചതെന്നാണ് പറഞ്ഞത്, മനുഷ്യനെ തന്റെ സ്വരൂപത്തിൽ, തന്റെ സാദൃശ്യത്തിൽ, തന്റെ തേജസ്സിലാണ് സൃഷ്ടിച്ചത്. മനുഷ്യൻ എന്താണ് നഷ്ടപ്പെട്ടത്? റോമാലേഖനം അതിന്റെ 3:23 പറയുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ്സില്ലാത്തവരായി തീർന്നു അല്ലേ. എല്ലാവരും പാപം ചെയ്തപ്പോൾ അവർക്ക് നഷ്ടപ്പെട്ട എന്താണ്? ദൈവ തേജസ്സാണെങ്കിൽ യേശു ക്രിസ്തു വന്നത് ആ നഷ്ടപ്പെട്ട തേജസ് എന്താണ് എന്നിവർക്ക് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ടാണ്. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു വന്നത് പിതാവായ ദൈവത്തിന്റെ സ്വഭാവത്തെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കാനായിട്ടാണ്. യേശു ക്രിസ്തുവിനെ കണ്ടാൽ പിതാവായ ദൈവം എന്താണെന്ന്, ഇല്ലെങ്കിൽ ആരാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനായിട്ട്. വേറെ ഇത് പറഞ്ഞു കഴിഞ്ഞാൽ യേശു ക്രിസ്തു പിതാവിന്റെ എക്സാക്ട് റെപ്രസെന്റേഷൻ ആയിരുന്നു. എബ്രായ ലേഖനം അതിന്റെ 1:1-3 വാക്യങ്ങൾ അതാണ് പറഞ്ഞിരിക്കുന്നത്. എബ്രായ ലേഖനം അതിന്റെ 1:1-3 വാക്യം,
ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പ്രവാചകന്മാർ മുഖാന്തരം പിതാക്കന്മാരോട് അരുളി ചെയ്ത.
ദൈവം പണ്ട് ഭാഗം ഭാഗമായിട്ടും വിവിധമായിട്ടും പകുതിയായിട്ടും പാർട്ടിയായിട്ടും പിതാക്കന്മാരോട് അരുളി ചെയ്തിട്ട് ഈ അന്ത്യകാലത്ത് പുത്രൻ മുഖാന്തരം നമ്മളോട് അരുളി ചെയ്യുന്നു. എന്നിട്ട് അതിന്റെ 3 വാക്യത്തിൽ പറയാണ്, അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയാണ്. ആൻഡ് ഹീസ് ദ റേഡിയൻസ് ഓഫ് ഹിസ് ഗ്ലോറി എന്ന് പറഞ്ഞാൽ, ദൈവം ഭാഗം ഭാഗമായിട്ട് പഴയ നിയമ പ്രവാചകന്മാരിൽ കൂടി സംസാരിച്ചുവെങ്കിൽ ഇന്ന് ദൈവം തന്റെ തേജസ്സിനെ പൂർണ്ണമായിട്ടും പുത്രനിൽ കൂടി വെളിപ്പെടുത്തുന്നു. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ദൈവത്തെ വെളിപ്പെടുത്തുന്ന യഥാർത്ഥത്തിലുള്ള ഒരു പാത്രമായിരുന്നു. മനുഷ്യൻ എങ്ങനെയാണ് ദൈവത്തെ വെളിപ്പെടുത്തിയിരുന്നതാണ്? നമ്മൾ സദൃശ്യവാക്യം വായിച്ചപ്പോൾ മനസ്സിലായി വായിച്ചത്. അവിടെ പറയുകയാണ് മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം അല്ലെ, മനുഷ്യന്റെ ആത്മാവ് യഹോവയുടെ ദീപം എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ഒരു ലാമ്പായിരുന്നു, വ്യക്തമായി പിതാവായ ദൈവത്തെ വെളിപ്പെടുത്തുന്ന ഒരു വിളക്കായിരുന്നു യേശുക്രിസ്തു. വേറെ രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യന് ദൈവത്തിന്റെ സ്വഭാവം അറിയണം എന്നുണ്ടെങ്കിൽ ദൈവത്തെ ഒരു മനുഷ്യൻ യഥാർത്ഥമായിട്ട് അറിയണം, എന്താണ് ദൈവത്തിന്റെ സ്വഭാവം എന്ന് ഒരു വേറൊരു വ്യക്തിക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ദൈവം ആദിയിൽ സൃഷ്ടിച്ച മനുഷ്യനെ നോക്കിയാൽ മതിയായിരുന്നു. കാരണം ദൈവത്തിന്റെ സ്വഭാവത്തിലും ദൈവത്തിന്റെ സ്വരൂപത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു ചിന്തിച്ചു നോക്കുക, നമ്മളൊരു ഉദാഹരണം എടുക്കുകയാണെങ്കിൽ ദൈവം ഈ ഭൂമിയിൽ ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്താനായി, ദൈവത്തിന്റെ ക്യാരക്ടറിനെ വെളിപ്പെടുത്താനായി മനുഷ്യൻ എന്ന ജീവിയെ ഈ ഭൂമിയിൽ സൃഷ്ടിക്കുന്നു. ആ മനുഷ്യനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവം എന്താണ്, ദൈവം ആരാണ്, ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് അറിയാൻ കഴിയും. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണ്, ഒരു അന്യഗ്രഹ ജീവികൾ ഉണ്ടെന്ന് വെക്കുക വേറൊരു ഗ്രഹത്തിൽ. ആ ഗ്രഹത്തിലെ ജീവികൾ കേൾക്കുകയാണ്, ഓ സകലത്തിന്റെയും സൃഷ്ടാവായിട്ടുള്ള ദൈവം തന്നെ വെളിപ്പെടുത്താനായി ഒരു ജീവിയെ ഭൂമിയിൽ സൃഷ്ടിച്ചു. ആ ജീവിയുടെ പേര് മനുഷ്യനെന്നാണ്. ആ മനുഷ്യനെ പോയി കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും, വേറെവിടെ നോക്കിയാലും കഴിയത്തില്ല. അങ്ങനെ അവർക്ക് ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ അവരെവിടെ വരണം, അവർ യഥാർത്ഥത്തിൽ പാപം ചെയ്യുന്നതിന് മുമ്പുള്ള ആദത്തിനെ പോയി കണ്ടാൽ മതി അല്ലേ. ആദത്തിനെ പോയി കണ്ടു കഴിഞ്ഞാൽ, ആദത്തിന്റെ വീട്ടിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് അവർക്ക് മനസ്സിലാവാനായിട്ട് കഴിയും ദൈവം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്വഭാവത്തിൽ ദൈവം എങ്ങനെയാണ് ഒരു പുരുഷൻ സ്ത്രീയെടുത്ത് സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യ ഭർത്താവ് ഭാര്യയെടുത്ത് എങ്ങനെ പെരുമാറണം എന്നത്, ദൈവത്തിന്റെ സ്വഭാവം എന്താണെന്ന് ആദത്തിന്റെ വീട്ടിൽ പോയാൽ മനസ്സിലാവും അല്ലെ. ഒരു ഭാര്യ ഭർത്താവിന്റെ അടുത്ത് എങ്ങനെയാണ് ഇടപെടുന്നത് എന്നത്, ദൈവത്തിന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവത്തിൽ എങ്ങനെയാണ് ഇടപെടുന്നത് എന്നുള്ളത് ആദത്തിന്റെ വീട്ടിൽ പോയാൽ ഹവ്വായെ കണ്ടാൽ മനസ്സിലാവും. കുറച്ചുകൂടി നമ്മളൊന്ന് എക്സ്റ്റൻഡ് ആയിട്ട് ചിന്തിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ആദത്തിന്റെ ഒരു സങ്കല്പമാണ്, ആദം ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ ആദത്തിന്റെ ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അന്യഗ്രഹ ജീവികൾക്ക് എന്ത് മനസ്സിലാവും, ദൈവം എങ്ങനെയാണ് ഒരു ഓഫീസിൽ ദൈവത്തിന്റെ സ്വഭാവം മനുഷ്യൻ എങ്ങനെയാണ് വെളിപ്പെടുത്തുന്നതെന്ന് മനസ്സിലാവും. അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റിന്റെ അടുത്ത് ഇടപെടണമെങ്കിൽ എല്ലാ രീതിയിലും, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു, എല്ലാ രീതിയിലും ദൈവത്തെ കറക്റ്റില്ലാതെ മലിനപ്പെടുത്താതെ വെളിപ്പെടുത്തുന്ന ഒരു സൃഷ്ടിയായിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ ആദം പാപം ചെയ്തു, വീണുപോയി. ഇപ്പോൾ നമ്മൾ തിരിച്ചു ചോദിക്കാം, പാപം എന്താണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ തിരിച്ചു ചിന്തിച്ചാൽ മതി. എങ്ങനെ ചിന്തിക്കണമെന്ന് അറിയാമോ, ദൈവം ഇതേപോലെ തന്നെ ഈ അന്യഗ്രഹ ജീവികൾ ദൈവത്തിന്റെ സ്വഭാവം മനസ്സിലാക്കാനായി നമ്മുടെ വീട്ടിൽ വരുന്നു എന്ന് വിചാരിക്കുക. ഒന്ന് ചിന്തിച്ചു നോക്കിയാൽ മതി, ഒരു ദിവസം നമ്മുടെ വീട്ടിലേക്ക് വരികയാണ്. നമ്മുടെ വീട്ടിലേക്ക് വന്നിട്ട് നമ്മൾ പെരുമാറുന്നത് കണ്ടിട്ട് അവർ പറയുകയാണെന്ന് വെച്ചോ, ദൈവം ഇങ്ങനെയാണ്, ദൈവത്തിന്റെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് അവർ ചിന്തിച്ചെടുത്താൽ അവരെങ്ങനെ ചിന്തിക്കും? ഞാൻ ഒരു എക്സാമ്പിൾ പറയാം, നമ്മളെന്നല്ല ജനറലി, ഒരു പാപം ചെയ്ത് വീണുപോയ മനുഷ്യനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവർ പറയും ദൈവം എന്ന് പറയുന്നത് എന്താണെന്നറിയാമോ, ദൈവം എന്ന് പറയുന്ന ഒരു ധനമോഹിയാണ്, ദ്രവ്യാഗ്രഹിയാണെന്ന് പറയും. കാരണം എന്താണ്, ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ ഇപ്പോൾ പണത്തിന്റെ പിന്നാലെ ഓടിക്കൊണ്ടിരിക്കുന്നു. അടുത്തായിട്ട് ചിലപ്പോൾ അവർ പറയും ദൈവം സൃഷ്ടിച്ച മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു ഡിസ്കറേജ്ഡ് മനുഷ്യനാണ്, നിരാശനാണ്. കാരണം എന്താണ്, ദൈവം സൃഷ്ടിച്ച മനുഷ്യനെ ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ അവൻ നിരാശനാണ്, അവൻ കോപിക്കുന്നവനാണ്, അവൻ ക്ഷമിക്കാത്തവനാണ്, അവൻ വൈരാഗ്യം വെച്ചുകൊണ്ടിരിക്കുന്നവനാണ്, അവൻ കൊലപാതകിയാണ്, അവൻ വ്യഭിചാരിയാണ്, അവൻ കള്ളനാണ്, അവൻ കള്ളത്തരം പറയുന്നവനാണ്, അവൻ മോഷ്ടാവാണ്. അങ്ങനെ അനേക കാര്യങ്ങൾ മനുഷ്യനെ നോക്കിയിട്ട് പറയാനായിട്ട് കഴിയും. കാരണം എന്താണ് അതിന്റെ കാരണം, എബ്രായ ലേഖനം തന്നെ പറയുന്നുണ്ട്, എന്നാൽ ഇപ്പോൾ ദൈവം സൃഷ്ടിച്ച രീതിയിലല്ല മനുഷ്യൻ വീണുപോയിരിക്കുന്നു എന്നുള്ളതാണ് അതിന്റെ കാരണം. ഇവിടെ ഞാൻ പറഞ്ഞത്, ദൈവം യഥാർത്ഥത്തിൽ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്തുന്ന പാത്രമായി മനുഷ്യനെ സൃഷ്ടിച്ചെങ്കിൽ മനുഷ്യൻ വീണുപോയപ്പോൾ അവൻ പിശാചിനെയാണ് വെളിപ്പെടുത്തുന്നത്, ദൈവത്തെയല്ല. പിശാചിന്റെ ക്യാരക്ടർ വിൽക്കൂടി വെളിപ്പെടുകയാണ്. പിശാചിന്റെ ദ്രവ്യാഗ്രഹം, പിശാചിന്റെ ലോകസ്നേഹം, പിശാചിന്റെ അധികാരത്തിലിരിക്കുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയുള്ള ആഗ്രഹം, ഇതെല്ലാം മനുഷ്യനെ കറപ്റ്റാക്കി ഇപ്പോൾ ദൈവത്തെ വെളിപ്പെടുത്തുന്നതിന് പകരം മനുഷ്യൻ ദൈവത്തിന് പകരമായി പിശാചിനെ വെളിപ്പെടുത്തുന്നു. അതുകൊണ്ടാണ് യേശുക്രിസ്തു പരിശന്മാരത്ത് പറഞ്ഞത്, നിങ്ങൾ പിശാചിന്റെ മക്കൾ, പിശാച് എന്ന പിതാവിന്റെ മക്കൾ, അവന്റെ മോഹങ്ങളെ ചെയ്യുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞത്.
യേശുക്രിസ്തു വന്നതിന്റെ ഉദ്ദേശം യോഹന്നാൻ അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, പിശാചിന്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവോത്തൻ പ്രത്യക്ഷനായി എന്ന് പറഞ്ഞത്. പിശാചിന്റെ പ്രവൃത്തികളെ അൺഡു ചെയ്യുവാൻ ദൈവോത്തൻ പ്രത്യക്ഷനായി. അപ്പോൾ ഞാൻ പറഞ്ഞത്, ആദത്തിനെ കണ്ടിരുന്നെങ്കിൽ, വീഴ്ചയ്ക്ക് മുമ്പുള്ളായിരുന്ന ആദത്തിനെ കണ്ടിരുന്നെങ്കിൽ ദൈവത്തിന്റെ സ്വഭാവം എന്തായിരുന്നു എന്ന് മനസ്സിലാക്കാമെങ്കിൽ, വീഴ്ച പറ്റിയ മനുഷ്യനെ കണ്ടാൽ പിശാചിന്റെ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാം. എന്നാൽ രണ്ടാം മനുഷ്യനായി വന്ന യേശു ക്രിസ്തുവിനെ കണ്ടാൽ എന്ത് മനസ്സിലാക്കാനായിട്ട് കഴിയും? വീണ്ടും ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതാണ് യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം. യേശു ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മരിക്കുന്നു, മരിക്കാൻ വന്നു. യേശു ക്രിസ്തു മനുഷ്യനെ പിശാചിന്റെ അടിമത്തത്തിൽ നിന്ന് വിടുവിക്കാൻ വന്നു എന്നുള്ളതിനേക്കാളൊക്കെ മുമ്പായിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്ദേശം യേശു ക്രിസ്തു ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്താൻ വന്നു എന്നുള്ളതാണ്. കാരണം എന്താണ് ദൈവത്തിന്റെ യഥാർത്ഥ സ്വഭാവം എന്ന് മനസ്സിലായെങ്കിൽ മാത്രമേ അതിലേക്ക് ദൈവത്തിന് മനുഷ്യനെ റെസ്റ്റോർ ചെയ്യാൻ കഴിയുള്ളൂ. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്ന് ദൈവത്തെ വെളിപ്പെടുത്താനായിട്ടാണ്. ആ ദൈവത്തെ ഒരു മനുഷ്യൻ ഭൂമിയിൽ വെളിപ്പെടുത്തുന്നതിനെ പറ്റി ദൈവനും പറയുന്ന ഒരു ടേമുണ്ട്. അതാണ് നമ്മൾ തിമോത്തിയോസിന്റെ ലേഖനം 1 തിമോത്തിയോസ് അതിന്റെ 3:16 ആ വാക്യം പറയുന്നുണ്ട്. എന്താണ് ദൈവത്തെ ഒരു മനുഷ്യൻ വെളിപ്പെടുത്തുന്നത് എന്നുള്ളത്?
അവൻ ജഡത്തിൽ വെളിപ്പെട്ടു, ആത്മാവിൽ നീതീകരിക്കപ്പെട്ടു, ദൂതന്മാർക്ക് പ്രത്യക്ഷനായി, ജാതിയുടെ ഇടയിൽ പ്രസംഗിക്കപ്പെട്ടു, ലോകത്തിൽ.
ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്. ബൈ ഇംഗ്ലീഷിൽ അതിന്റെ ഓർഡർ തിരിച്ചാണ്. ബൈ കോമൺ കൺഫഷൻ ഗ്രേറ്റ് ഈസ് ദ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവഭക്തിയുടെ മർമ്മം എന്നാണ് അതിന് പറയുന്നതിന്റെ കാര്യം. അവിടെ പറയാണ് ദൈവഭക്തിയുടെ മർമ്മം, ഗോഡ്ലിനെസ് അല്ലെങ്കിൽ ഗോഡ് ലൈക്ക്നെസ്, ദൈവ സ്വഭാവം ഒരു മനുഷ്യൻ വെളിപ്പെടുത്തുന്ന ഒരു മിസ്റ്ററി ഉണ്ടെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു രഹസ്യമുണ്ട്. ആ ദൈവഭക്തിയുടെ മർമ്മം അവിടെ പറഞ്ഞിരിക്കുകയാണ്. ദൈവഭക്തിയുടെ മർമ്മം ഒറ്റ വാക്കിൽ പറഞ്ഞാൽ ഇതാണ്, ഗോഡ് മാനിഫെസ്റ്റിംഗ് ഇൻ ദ ഫ്ലഷ്. ദൈവഭക്തിയിൽ ഒരു വ്യക്തി ഈ ഭൂമിയിൽ ജീവിക്കുന്നതിന്റെ, അല്ലെങ്കിൽ ദൈവത്തെ ഒരു മനുഷ്യൻ ദൈവത്തിന്റെ സ്വഭാവം വെളിപ്പെടുത്തുന്നതിന്റെ മിസ്റ്ററി എന്നത് അവിടെ പറഞ്ഞിരിക്കുകയാണ്, ദൈവം ജഡത്തിൽ വെളിപ്പെടുക എന്നുള്ളതാണ്. ദൈവത്തെ ഒരു മനുഷ്യൻ ഇമിറ്റേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. വീണുപോയ മനുഷ്യന് ദൈവത്തെ അനുകരിക്കാനായിട്ട് കഴിയില്ല. ദൈവത്തമിൽ കൂടി തന്റെ സ്വഭാവം വെളിപ്പെടുത്താനേ കഴിയത്തുള്ളൂ. യേശു ക്രിസ്തുവിനെ പറ്റി പറയുകയാണ്, ഗോഡ് മാനിഫെസ്റ്റഡ് ഇൻ ദ ഫ്ലഷ്. ദൈവം യേശു ക്രിസ്തുവിൽ കൂടി വെളിപ്പെട്ടു. അതിനെയാണ് ബൈബിൾ മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തുവിനെ കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിക്ക് മനസ്സിലാകും എന്താണ് യഥാർത്ഥത്തിലുള്ള മിസ്റ്ററി ഓഫ് ഗോഡ്ലിനെസ്, അല്ലെങ്കിൽ ദൈവഭക്തിയിൽ എങ്ങനെയാണ് ഒരു വ്യക്തി ജീവിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാവും. പിന്നെ നമ്മൾ യേശു ക്രിസ്തുവിന്റെ അടുത്ത്, ഞാൻ ഈ പറയുന്നത് വാഗ്ദത്ത സന്തതിയായിട്ടുള്ള യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നതിന്റെ ഒന്നാമത്തെ ഉദ്ദേശമാണ് പറയുന്നത്. ഒന്നാമത്തെയും ഏറ്റവും പരമപ്രദമായിട്ടുള്ള ഉദ്ദേശം ദൈവത്തെ മനുഷ്യന് വെളിപ്പെടുത്തി കൊടുക്കുകയാണ്. യേശു ക്രിസ്തുവിന്റെ സ്വഭാവം കണ്ടു കഴിയുമ്പോൾ മനസ്സിലാകും എവിടെയാണ് നമ്മൾ വീണിരിക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാവും. നമ്മൾ വീണ്ടെടുക്കപ്പെട്ടിട്ട് നമ്മൾ എത്രത്തോളം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ച് നമുക്ക് രൂപാന്തരം വന്നിട്ടുണ്ട് എന്നുള്ളത് അതുകൊണ്ട് മനസ്സിലാവും. അതിന്റെ സ്റ്റാൻഡേർഡാണ് യേശു ക്രിസ്തു. ആ സ്റ്റാൻഡേർഡാണ് യേശു ക്രിസ്തു ആദ്യം വെളിപ്പെടുത്തിയത്. എന്റെ കർത്താവിന്റെ അടുത്ത് നമ്മൾ ചോദിക്കുകയാണ്, ഈ മിസ്റ്ററി, ഈ ഗോഡ്ലിനെസിന്റെ മിസ്റ്ററി എന്താണ്? ഈ ദൈവഭക്തിയുടെ മർമ്മം എന്താണ്? എങ്ങനെയാണ് ദൈവത്തെ വെളിപ്പെടുത്താനായിട്ട്, ഈ ജഡത്തിൽ മനുഷ്യനെ വെളിപ്പെടുത്താനായിട്ട് കഴിയുന്നത്? ഈ കറപ്റ്റഡ് ആയിട്ടുള്ള ഈ ഭൂമിയിൽ, ഈ വീണുപോയ മനുഷ്യരുടെ ഇടയിൽ എല്ലാവരും പിശാചിനെ വെളിപ്പെടുത്തുമ്പോൾ അതിന്റെ ഇടയിൽ എങ്ങനെയാണ് ഒരു വെളിച്ചമായിട്ട് ദൈവഭക്തിയുടെ മർമ്മം വെളിപ്പെടുത്താൻ കഴിയുന്നത്? കർത്താവിന്റെ അടുത്ത് വെച്ച് കഴിഞ്ഞാൽ കർത്താവ് അതിന് പറയുന്ന മറുപടിയുണ്ട്. എങ്ങനെയാണ് ദൈവഭക്തിയുടെ മർമ്മം? എന്താണ് ഇതിന്റെ മിസ്റ്ററി? എന്താണ് ഇതിന്റെ രഹസ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കർത്താവിന്റെ വാക്കുകൾ, കർത്താവ് പറയുന്ന വാക്കുകൾ നമുക്ക് ചിന്തിക്കാം. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ 19-ാമത്തെ വാക്യം.
ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്,
യേശു അവരോട് ഉത്തരം പറയുകയാണ്,
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു,
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു,
പിതാവ് ചെയ്തത് കാണുന്നതല്ലാതെ പുത്രന് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
നേരെ ഈ ദൈവഭക്തിയുടെ, പുത്രൻ ചെയ്യുന്ന കാര്യങ്ങളുടെ രഹസ്യം, പുത്രൻ ഈ ചെയ്യുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ യേശു ക്രിസ്തുവിന്റെ ഒറ്റ വാക്കിലുള്ള മറുപടി എന്താണെന്നറിയാമോ? ദ സൺ ക്യാൻ ഡു നത്തിങ് എന്നുള്ളതാണ്. എത്രയുള്ളൂ ആദ്യത്തെ മറുപടി? ഇതാണ്, ഐ ക്യാൻ ഡു നത്തിങ് എന്ന് പറഞ്ഞാൽ കർത്താവ് പറയുന്നതിന്റെ ഉദ്ദേശം എന്തുള്ളൂ? എനിക്ക് സ്വയമായി ഞാൻ ഒന്നും ചെയ്യുന്നില്ല. ദൈവത്തിന്റെ സ്വഭാവത്തെ വെളിപ്പെടുത്താനായിട്ടുള്ള യേശു ക്രിസ്തുവിന്റെ മറുപടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എനിക്ക് സ്വയമായി ഒന്നുമില്ല. എനിക്ക് സ്വയമായി പ്ലാനുകളോ സ്വയമായ പദ്ധതികളോ സ്വയമായിട്ടുള്ള മുമ്പോട്ടുള്ള പ്ലാനുകളും പദ്ധതികളും ഇന്റൻഷൻസും ഇങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ഐ ക്യാൻ ഡു മൈസെൽഫ് നത്തിങ് അതിന്റെ 30-ാമത്തെ വാക്യത്തിൽ വീണ്ടും അത് വിശദീകരിക്കുന്നുണ്ട്.
എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയില്ല.
എനിക്ക് സ്വതമേ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഐ ക്യാൻ ഡു നത്തിങ് ഓൺ മൈ ഓൺ ഇനിഷ്യേറ്റീവ് എന്നാണ് ഇംഗ്ലീഷിൽ. എന്ന് പറഞ്ഞാൽ എന്റെ സ്വന്തം ഇഷ്ടത്തിൽ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്നാണ്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? അടുത്ത വാക്യത്തിൽ പറയാണ്,
ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട്.
അവിടെ പറയാണ്, ഞാൻ എന്റെ ഇഷ്ടമല്ല എന്നെ അയച്ച ഒരാളുണ്ട്. ആ അയച്ച ആളുടെ ഇഷ്ടം ചെയ്യാൻ മാത്രമാണ് എന്റെ താല്പര്യം. അതുകൊണ്ട് എന്താണ്? അതുകൊണ്ട് കർത്താവ് എന്നിൽ കൂടി തന്റെ പ്രവർത്തിയും. അതതിന്റെ കണ്ടിന്യൂഷൻ ആണ്. അതേ എട്ടാമത്തെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 8-ാമത്തെ അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തു മരിച്ചുയർത്തപ്പെട്ടതിന് ശേഷം ആൾക്കാർ ഒരു കാര്യം തിരിച്ചറിയുമെന്ന് പറയാണ്. യോഹന്നാന്റെ സുവിശേഷം 8-ാമത്തെ,
ആകയാൽ യേശു നിങ്ങൾ മനുഷ്യപുത്രനെ ഉയർത്തിയ ശേഷം ഞാൻ തന്നെ അവനെന്നും ഞാൻ സ്വയമായിട്ടൊന്നും ചെയ്യാതെ പിതാവ് എനിക്ക് ഉപദേശിച്ചു തന്നതുപോലെ ഇത് സംസാരിക്കുന്നു എന്നും അറിയും.
അവിടെ പറയാണ്, മനുഷ്യപുത്രനെ ഉയർത്തിയതിന് ശേഷം, യേശു ക്രിസ്തു ഉയർത്തപ്പെട്ടതിന് ശേഷം യേശു ക്രിസ്തുവിന്റെ ജീവിതം മുഴുവനും കൂടി ഒറ്റ ലൈനിൽ പറയുകയാണെങ്കിൽ ഇത്രയേ ഉള്ളൂ. എന്താണെന്നറിയാമോ? അവിടെ ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ദാറ്റ് ഐ ഡു നത്തിങ് ഓൺ മൈ ഇനിഷ്യേറ്റീവ്. ഞാൻ ഒന്നും എന്റെ ഇഷ്ടം എന്റെ ഇഷ്ടപ്രകാരം ഒന്നും ചെയ്യുന്നു. ഇതാണ് കർത്താവിന്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ, ഇതാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ദൈവത്തിന് മനുഷ്യനെ പറ്റി ഉണ്ടായിരുന്ന ഉദ്ദേശം. ദൈവത്തിന് പരിപൂർണമായിട്ടും കീഴടങ്ങി, ദൈവത്തിന്റെ സ്നേഹത്തിന് കീഴടങ്ങി, ദൈവത്തിനെ ആത്മാവിൽ അനുസരിക്കുക എന്നുള്ളത്. അടുത്ത വാക്യത്തിൽ പറയാണ്, എന്നെ അയച്ചവൻ എന്നോട് കൂടെയുണ്ട്, ഞാൻ ഒരിക്കലും എന്റെ ഇഷ്ടം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം പറയുന്നുണ്ട് അടുത്ത വാക്യത്തിൽ.
ഞാൻ എല്ലായ്പ്പോഴും അവന്
പ്രസാദമുള്ളത് ചെയ്യുന്നുകൊണ്ട്
അവൻ എന്നെ ഏകനായി
വിട്ടില്ല. ഐ ഓൾവേസ് ഡു ദ തിങ്സ് ദാറ്റ് ആർ പ്ലീസിംഗ് ടു ഹിം. ഇതാണ് എബ്രായ ലേഖനത്തിൽ യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തു പറയുന്ന കാര്യം. ഹനനയാകവും ഭോജനയാകവും നീ ഇച്ഛിച്ചില്ല എന്ന് പറഞ്ഞതിന് ശേഷം താഴേക്ക് വരുമ്പോൾ പറയാണ്, ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ ഞാൻ വരും. ദൈവമേ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞ് യേശു ക്രിസ്തു ഭൂമിയിലേക്ക് വന്നു. ദൈവത്തിന്റെ ഇഷ്ടം മാത്രം ചെയ്തുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചു. മരിച്ചുയർത്തെഴുന്നതിന്റെ ശേഷം പറയാണ്, ഞാൻ ദൈവത്തിന്റെ ഇഷ്ടം മാത്രമേ ചെയ്തു. എന്നാൽ ഞാൻ പറഞ്ഞതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദൈവഭക്തിയുടെ മർമ്മം, യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജീവിച്ചതിന്റെ ആ മിസ്റ്ററി കർത്താവ് ഒറ്റ വാക്യത്തിൽ പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. കർത്താവ് പറയാണ്, ഞാൻ ഒന്നും ചെയ്യാതെ, ഒരു ഇഷ്ടവും എന്റെ ഇത് ചെയ്യാതെ പരിപൂർണമായിട്ട് ദൈവത്തിൽ ഏൽപ്പിക്കുകയും ദൈവം തന്റെ ഇഷ്ടം എന്നിൽ കൂടി ചെയ്തുകൊണ്ട്. അതാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 16-ാമത്തെ വാക്യത്തിൽ യേശു ക്രിസ്തുവിൽ കൂടി ആരാണ് ചെയ്യുന്നതെന്നും എന്താണ് ചെയ്യുന്നതെന്നുള്ളത്. ഇതുവരെ പറഞ്ഞ യേശു ക്രിസ്തു ഒന്നും ചെയ്യുന്നില്ല എന്നും ഒന്നും തന്റെ ഇഷ്ടം ചെയ്യുന്നില്ല എന്നും എല്ലാം ദൈവത്തിന്റെ പ്രസാദമാരുമായിട്ട് ചെയ്യുമ്പോൾ അതിന്റെ റെസ്പോൺസ് എന്താണ്?
എന്നാൽ ഞാൻ പിതാവിനോട് ചോദിക്കും, അവൻ സത്യത്തിന്റെ ആത്മാവെന്ന മറ്റൊരു കാര്യസ്ഥനെ എന്നേക്കും.
ഓക്കെ, 14-ാമത്തെ അധ്യായത്തിന്റെ 14-ാമത്തെ 10-ാമത്തെ വാക്യം,
ഞാൻ പിതാവിലും പിതാവ് എന്നിലുമാകുന്നു,
പിതാവ് എന്നിലുമാകുന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ പറഞ്ഞതിന്റെ ഒറ്റ ഉദ്ദേശമുള്ളൂ, ഞാൻ പിതാവിന് പൂർണ്ണമായിട്ടും അവൈലബിൾ ആയിട്ട് കൊടുക്കുമ്പോൾ, ഞാനൊരു ഒഴിഞ്ഞ പാത്രമായി, ഞാൻ എന്റെ ഇഷ്ടത്തിൽ ഞാൻ കുറേ നല്ല കാര്യങ്ങൾ ചെയ്യുകയോ ഒന്നുമല്ല, എന്റെ പ്ലാനുകളോ പദ്ധതികളോ ഒന്നും ഇവിടെ എക്സിക്യൂട്ട് ചെയ്യല്ല. ഞാൻ പിതാവിന് പൂർണ്ണമായിട്ടും അവൈലബിൾ പാത്രമായിട്ട് കംപ്ലീറ്റ്ലി ദൈവത്തിന് അവൈലബിൾ ആയിട്ട് കൊടുക്കുമ്പോൾ എന്ത് ചെയ്യുന്നു? പിതാവ് കംപ്ലീറ്റ്ലി എനിക്ക് അവൈലബിൾ ആകും. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട്
പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു.
അവിടെ പറയാണ്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി. യേശു ക്രിസ്തു ഒരു അവൈലബിൾ കപ്പായിരുന്നു, പിതാവ് തന്നിൽ വസിച്ചുകൊണ്ട് പിതാവിന്റെ പ്രവൃത്തി. അപ്പോൾ പിന്നെ ആൾക്കാർ കാണുമ്പോൾ ആരെയാണ് കാണുന്നത്? യേശു ക്രിസ്തുവിനെയാണ് കാണുന്നത്, പിതാവിനെയാണ് കാണുന്നത്? യേശു ക്രിസ്തുവിനെ കാണുന്നവർ ആരെ കാണും? പിതാവിനെ കാണും. അതാണ് മേളിൽ പറഞ്ഞിരിക്കുന്നത്, എന്നെ കണ്ടവൻ യേശു ക്രിസ്തു. അതിന്റെ 9-ാമത്തെ വാക്യം, 8-ാമത്തെ വാക്യം, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് ഞങ്ങൾക്ക് മതിയെന്ന് പറഞ്ഞു. യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്രകാലം നിങ്ങളോട് കൂടി ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലേ ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അവിടെ യേശു ക്രിസ്തു പറയുകയാണ്, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. കാര്യം എന്താണെന്ന് അറിയാമോ? യേശു ക്രിസ്തു ഒന്നും സ്വയമായിട്ട് യേശു ക്രിസ്തു വേറെ പറയണ ഞാൻ അതിന്റെ യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 12-ാമത്തെ അധ്യായത്തിന്റെ 49-ാമത്തെ വാക്യം,
ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, എന്നെ അയച്ച പിതാവ് തന്നെ ഞാൻ ഇന്നത് പറയണം എന്നും ഇന്നത് സംസാരിക്കണം എന്നും കൽപ്പന തന്നിരിക്കുന്നു.
അതിന് 45-ാമത്തെ വാക്യം,
എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു.
44-ാമത്തെ വാക്യം,
യേശു വിളിച്ചു പറഞ്ഞത്, എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനിൽ തന്നെ വിശ്വസിക്കുന്നു.
ഈ വാക്യങ്ങളുടെ കണക്ഷൻ എന്താണെന്ന് അറിയാമോ? യേശുക്രിസ്തു പറയുന്നത് എന്നെ വിശ്വസിക്കുന്നവൻ അല്ലെ, അവിടെ പറഞ്ഞിരിക്കുന്ന എന്നിൽ വിശ്വസിക്കുന്നവൻ എന്നിലല്ല എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നു. എന്നെ കാണുന്നവൻ എന്നെ അയച്ചവനെ കാണുന്നു. കാരണം എന്താണ്? ഞാൻ സ്വയമായി സംസാരിച്ചിട്ടില്ല, ഞാൻ സ്വയമായിട്ട് ചെന്നിട്ടില്ല, ഞാൻ സ്വയമായിട്ടൊന്നും പറഞ്ഞിട്ടുമില്ല. ഇവിടെ കർത്താവ് പറയുകയാണ്, എന്നിട്ട് താഴേക്ക് വരുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 11-12 വാക്യങ്ങൾ, ഞാൻ പിതാവിലും
പിതാവ് എന്നിലും എന്ന് എന്നെ വിശ്വസിപ്പാ.
അന്നേരം പറയാണ് യേശുക്രിസ്തു പറയാണ്, പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് തന്റെ പ്രവൃത്തി ചെയ്യുന്നു. ഞാൻ പറയുകയാണ്, ഇതാണ് ഞാൻ പറയുന്നത്, എന്റെ സ്റ്റേറ്റ്മെന്റ്. എന്നിട്ട് പറയാണ്, വലിയൊരു ചലഞ്ച് യേശുക്രിസ്തു മുമ്പിലോട്ട് വയ്ക്കുകയാണ്, ഇനി ഞാൻ ഈ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ല, ഞാൻ പിതാവിലും പിതാവ് എന്നിലും എന്ന് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് വിശ്വാസമില്ല വെച്ചു. എന്നാൽ ഒരു ടെസ്റ്റ് ഉണ്ട്, എന്താ ടെസ്റ്റ് എന്ന് അറിയാമോ? അടുത്ത വാക്യത്തിൽ പറയുന്നത് എന്താണ്?
അല്ലെങ്കിൽ പ്രവൃത്തി നിമിത്തം എന്നെ വിശ്വസിപ്പിൻ.
അവിടെ പറയുകയാണ്, ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നില്ലെങ്കിൽ എന്റെ പ്രവൃത്തി നിമിത്തം വിശ്വസിച്ചാൽ മതി. ആ പറയുന്നതിന്റെ അർത്ഥം എന്താണെന്നറിയാമോ? ഇപ്പൊ ഞാൻ നമ്മൾ പറയാം, യേശുക്രിസ്തു എന്നിൽ വസിക്കുന്നു എന്ന് ഞാൻ പറയാം. ഈ പറയുന്നതുകൊണ്ട് ആൾക്കാർ വിശ്വസിക്കണം യാതൊരു നിർബന്ധവുമില്ല. നിന്റെ കർത്താവ് അടുത്തൊരു ട്രസ്റ്റ് പറയാണ്, നീ പറയുന്നതുകൊണ്ട് വിശ്വസിക്കണ്ട, ഞാൻ ചെയ്യുന്നതും ഞാൻ സംസാരിക്കുന്നതും എന്റെ എല്ലാ കാര്യങ്ങളെയും കണ്ടിട്ട് നിങ്ങൾ തീരെ വിശ്വസിച്ചാൽ മതി. അത് പറയാനുള്ള കാരണം എന്താണെന്ന് അറിയാമോ? കർത്താവിൽ പിതാവ് അതേപോലെ വസിച്ചതുകൊണ്ട് കർത്താവിന് പറയാൻ കഴിയുമായിരുന്നു, ഞാൻ പറയുന്ന വാക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല, ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്നത്, എന്നെ കാണുന്നവൻ എന്റെ പിതാവിനെ കണ്ടിരിക്കുന്നു, ഞാൻ പറയുന്നത് വിശ്വസിക്കുന്നവൻ എന്റെ പിതാവിനെ വിശ്വസിക്കുന്നു. അടുത്താൾക്ക് പറഞ്ഞിരിക്കുന്നത്, ഞാൻ പറയുന്ന തള്ളിക്കളയുന്നവൻ എന്നെ അയച്ച പിതാവിനെ തള്ളിക്കളയും. ഞാൻ എന്തായാലും പറഞ്ഞതിന്റെ ഉദ്ദേശം എന്ന് പറഞ്ഞാമോ, ദൈവത്തിന്റെ യഥാർത്ഥത്തിലുള്ള മാനിഫെസ്റ്റേഷനായിട്ട് അതിനാണ് യേശു ക്രിസ്തു ഒന്നാമതായിട്ട് ഈ ഭൂമിയിലേക്ക് വന്നത്, യേശു ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട്. എന്നാൽ അവിടെ വെച്ച് തീരുന്നില്ല. ദൈവമക്കളെ പറ്റിയുള്ള ദൈവത്തിന്റെ ഉദ്ദേശമാണ് യോഹന്നാന്റെ സുവിശേഷം 14-ാമത്തെ അധ്യായത്തിന്റെ 12-ാമത്തെ വാക്യത്തിൽ തുടർച്ചയായിട്ട് പറയുന്നത്. 12-ാമത്തെ വാക്യം,
ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നതിനും ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നതുകൊണ്ട് അതിൽ വലിയതും അവൻ ചെയ്യും.
അവിടെ പറയാണ്, ഞാൻ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് മേളിൽ പറഞ്ഞിരിക്കുന്നതുമായിട്ട് കണക്റ്റഡ് ആയിട്ടാണ്. ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നിൽ ഞാൻ ചെയ്യുന്ന പ്രവൃത്തി എന്നിൽ വിശ്വസിക്കുന്നവനും ചെയ്യും, ഞാൻ പിതാവിന്റെ അടുക്കൽ പോകുന്നുകൊണ്ട് അതിൽ വലിയതും ചെയ്യും. എന്ന് പറഞ്ഞാൽ കോർപ്പറേറ്റ് ബോഡിയായിട്ട് ചെയ്യുന്നതാണ്. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 6-ാമത്തെ അധ്യായത്തിന്റെ 56-57 വാക്യങ്ങളിൽ ഇനി ദൈവമക്കളെ പറ്റി പറയാം.
എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു.
ഇവിടെ ഇത്ര നേരം പറഞ്ഞത് യേശു ക്രിസ്തുവിൽ പിതാവ് വസിക്കുകയും പിതാവ് യേശു ക്രിസ്തുവിൽ കൂടി തന്റെ പ്രവർത്തിക്കുകയും ചെയ്യുന്നതാണെങ്കിൽ ഇവിടെ തിരിച്ച് ഇനി തന്നിൽ വിശ്വസിക്കുന്നവരെ പറ്റി പറയാണ്. എന്റെ മാംസം തിന്നുകയും എന്റെ രക്തം കുടിക്കുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കുന്നു. ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവിൻ മൂലം ജീവിക്കുന്നത് പോലെ എന്നെ തിന്നുന്നവൻ എൻ മൂലം ജീവിക്കും. യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 17-ാമത്തെ അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ പറയാണ്,
നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ ഞാൻ അവരെയും ലോകത്തിലേക്ക് അയച്ചിരിക്കുന്നു.
ഇവിടെ പറയാണ്, നീ എന്നെ ലോകത്തിലേക്ക് അയച്ചതുപോലെ അവരെയും ലോകത്തിലേക്ക് അയച്ചു. ഈ പറഞ്ഞതിന്റെ ഉദ്ദേശം എന്താണെന്നറിയാമോ? യേശു ക്രിസ്തു ഒന്നാമത് ഈ ഭൂമിയിൽ വന്നത്, വാഗ്ദത്ത സന്തതിയായിട്ടുള്ള യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നത് പിതാവായ ദൈവത്തെ എക്സാക്ട്ലി വെളിപ്പെടുത്താനായിട്ടാണ്. പിതാവിന്റെ സ്വഭാവം എന്താണ് എന്നുള്ളത് യേശു ക്രിസ്തുവിന്റെ ഓരോ പ്രവൃത്തിയും കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ അറിയാം, പിതാവ് അയച്ചിട്ടാണ് അത് ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ. യേശു ക്രിസ്തു എപ്പോഴും പിതാവ് അയച്ച പ്രവൃത്തി ചെയ്യാന്ന് പറഞ്ഞാൽ, യേശു ക്രിസ്തു എപ്പോഴും ഒരേ കാര്യമല്ല ചെയ്തുകൊണ്ടിരുന്നത് അല്ലെ? യേശു ക്രിസ്തു പിതാവ് അയച്ചിട്ട് ചെയ്ത പ്രവൃത്തിയാണ് ശിഷ്യന്മാരുടെ കാല് കഴുകിയത്. അതേപോലെ തന്നെ യേശു ക്രിസ്തു പിതാവ് അയച്ചിട്ട് ചെയ്ത പ്രവൃത്തി തന്നെയാണ് പരീശന്മാരെ ദേവാലയത്തിൽ നിന്ന് അടിച്ചു പുറത്താക്കിയത്. അതേ
പിതാവ് അയച്ചിട്ട് ചെയ്ത പ്രവൃത്തി തന്നെയാണ് പരീശന്മാരുടെ അടുത്ത് സർപ്പസന്തതികളെ എന്ന് വിളിച്ചതും വെള്ളദേശ ശവക്കല്ലറ എന്ന് വിളിച്ചതും അവരുടെ പരീശത്ത് എക്സ്പോസ് ചെയ്തത്. ഞാൻ പറഞ്ഞൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, യേശുക്രിസ്തുവിന്റെ എല്ലാ പ്രവൃത്തിയും പിതാവ് അയച്ചിട്ട് പിതാവിന്റെ സ്വഭാവത്തെ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ്. ഇനി അടുത്തതായിട്ട് പറഞ്ഞിരിക്കുന്നത്, യേശുക്രിസ്തു നമ്മളെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത്, ദൈവമക്കളെ ഈ ഭൂമിയിലേക്ക് അയക്കുന്നത് യേശുക്രിസ്തുവിനെ ഈ ഭൂമിയിൽ റെപ്രസെന്റ് ചെയ്യാനായിട്ടാണ്. ഇതാണ് ഉദ്ദേശം, അതാണ് യഥാർത്ഥത്തിലുള്ള ദൈവത്തിന്റെ ഒറിജിനൽ സൃഷ്ടിയിലെ ഉദ്ദേശം. എന്നാൽ അതെങ്ങനെ സാധ്യമാകും? അവിടെ ഒരു പ്രശ്നമുണ്ട്. കാര്യം എന്താണ്? കാരണം പിതാവ് യേശുക്രിസ്തുവിൽ വസിക്കാനായിട്ട് യേശുക്രിസ്തുവിൽ പാപം എന്നൊരു കാര്യം ഇല്ലായിരുന്നു അല്ലെ. യേശുക്രിസ്തുവിൽ പാപം ഇല്ലായിരുന്നത് കൊണ്ടാണ് പിതാവിന് യേശുക്രിസ്തുവിൽ വസിക്കാനായിട്ട് കഴിഞ്ഞത്. കാരണം പാപം കടന്നു വന്നപ്പോഴാണ് ദൈവവും മനുഷ്യനും തമ്മിൽ സെപ്പറേറ്റ് ആയത്. അന്നേരം മനുഷ്യൻ എന്നത് വീണ മനുഷ്യനാണ്. യേശുക്രിസ്തു എന്നത് വീഴ്ചയ്ക്ക് മുമ്പുള്ള യഥാർത്ഥമുള്ള പ്രീ ഫോളൻ ആഡമിക് നേച്ചർ, അല്ലെങ്കിൽ വീഴ്ചയ്ക്ക് മുമ്പുള്ള മനുഷ്യനായിട്ടാണ് യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നത്. ദൈവത്തെ ആ രീതിയിലാണ് വെളിപ്പെടുത്തിയത്. എന്നാൽ മനുഷ്യന് വീണ്ടും ദൈവത്തെ വെളിപ്പെടുത്താനായിട്ടുള്ള ഒരു പ്രീ റിക്വസ്റ്റ് ആണ് യേശു യോഹന്നാന്റെ സുവിശേഷം. യോഹന്നാന്റെ ലേഖനം വായിച്ചപ്പോൾ നമ്മൾ വായിച്ചത്, ഇനി യോഹന്നാന്റെ ലേഖനം വായിക്കുമ്പോൾ നമുക്കായിരിക്കും കുറച്ചുകൂടി മനസ്സിലാവും. യോഹന്നാന്റെ ലേഖനം അതിന്റെ മൂന്നാമത്തെ അധ്യായം, മൂന്നാമത്തെ അധ്യായത്തിന്റെ അഞ്ചാമത്തെ വാക്യത്തിൽ പറയാണ് പാപങ്ങളെ നീക്കുവാൻ ഉറപ്പാണ്. അതിനു മുമ്പ് പറയാണ് പാപം ചെയ്യുന്നവനെല്ലാം അധർമ്മവും ചെയ്യുന്നു, പാപം അധർമ്മം തന്നെ, പാപങ്ങളെ നീക്കുവാൻ അവൻ പ്രത്യക്ഷനായി എന്ന് പറയുന്നു. ഒന്നാമത് യേശുക്രിസ്തുവിന് എന്ത് ചെയ്യണമെന്ന് അറിയാമോ? യേശുക്രിസ്തുവിന് നമ്മളിൽ വസിക്കണമെങ്കിൽ, ഇല്ലെങ്കിൽ പിതാവായ ദൈവത്തിൽ നമ്മൾ വസിക്കണമെങ്കിൽ, പാപങ്ങൾ നമ്മളിൽ നിന്ന് നീക്കപ്പെട്ടെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. പാപങ്ങൾ നീക്കപ്പെടുന്നിടത്ത് മാത്രമേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വരികയും പിതാവായ ദൈവം ഇല്ലെങ്കിൽ പുത്രനായ ദൈവം വന്ന് വസിക്കുകയും ചെയ്യുള്ളൂ. അതാണ് യോഹന്നാന്റെ ലേഖനം പതിനാലാമത്തെ അധ്യായത്തിൽ തുടർച്ചയായിട്ട് പറയുന്നത്. അതിനുള്ള മുന്നുപതിയാണ് യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായത്തിൽ യേശുക്രിസ്തു പറയുന്നത്. യോഹന്നാന്റെ സുവിശേഷം പന്ത്രണ്ടാമത്തെ അധ്യായം, പന്ത്രണ്ടാമത്തെ അധ്യായത്തിന്റെ 22-23 വാക്യം.
ഫിലിപ്പോസ് ചെന്ന് അന്ത്രയോസിനോട് പറഞ്ഞു,
23-ാമത്തെ വാക്യം,
യേശു അവരോട് ഉത്തരം പറഞ്ഞത്, മനുഷ്യപുത്രൻ തേജസ്കരിക്കപ്പെടുവാനുള്ള നാഴിക വന്നിരിക്കുന്നു. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും.
അവിടെ കർത്താവ് പറയാണ്, നമ്മൾ എപ്പോഴും വായിക്കുന്ന വാക്യമാണ്, ഇതിന്റെ യഥാർത്ഥ അർത്ഥം മനസ്സിലാക്കാനായിട്ട് ഞാൻ പറയാണ്. യേശുക്രിസ്തുവാണ് ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തുവെങ്കിലോ വളരെ വിളവുണ്ടാവും. വേറെ പറഞ്ഞാൽ യേശുക്രിസ്തു എന്നത്, അവിടെ വേറൊരു എക്സാമ്പിൾ പറയുകയാണ്, യേശുക്രിസ്തു എന്നുള്ളത് ജീവനുള്ള ഒരു ഗോതമ്പ് മണിയാണ്. ആ ഗോതമ്പ് മണിയിൽ ദൈവത്തിന്റെ ജീവൻ കംപ്ലീറ്റ് ആയിട്ട് അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ടാണ് യോഹന്നാന്റെ സുവിശേഷം ഒന്നാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത്, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു പറഞ്ഞിരിക്കുന്നത്. അന്നേരം യേശുക്രിസ്തു ജീവനുള്ള ഒരു ഗോതമ്പ് മണിയാണ്. ദൈവത്തിന്റെ സകല നന്മകളും യേശുക്രിസ്തുവിലുണ്ട്. ആ ജീവൻ മനുഷ്യരിലേക്ക് പകരപ്പെടണമെങ്കിൽ, മനുഷ്യരിലേക്ക് ട്രാൻസാക്ട് ചെയ്യപ്പെടണമെങ്കിൽ, അവിടെ പറയുകയാണ് അതിന് ഒരു കാര്യം നടക്കണം. അവിടെയാണ് പറഞ്ഞിരിക്കുന്നത്, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ആ ജീവൻ യേശുക്രിസ്തുവിൽ മാത്രം ഒതുങ്ങിയിരിക്കും. സ്വർഗത്തിലെ എല്ലാ ആത്മീയ നന്മകളും യേശുക്രിസ്തുവിലുണ്ട്. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തി ജീവിച്ചു. യേശുക്രിസ്തു ഈ ഭൂമിയിൽ ദൈവത്തെ വെളിപ്പെടുത്തി ജീവിച്ചിട്ട് യേശുക്രിസ്തു അനുസരിക്കാനായിട്ട്, ഇല്ലെങ്കിൽ ഗിരിപ്രഭാഷണം പോലത്തുള്ള വലിയ ആത്മീയ സ്റ്റാൻഡേർഡുകൾ പഠിപ്പിച്ചിട്ട് ദൈവത്തെ അനുസരിക്കാനായിട്ട് വേറൊരു കൽപ്പനയും കൂടി കൊടുത്തിട്ട് പോവുകയായിരുന്നില്ല ചെയ്തത്. യേശുക്രിസ്തു എന്താണ് അവിടെ പറഞ്ഞിരിക്കുക? അവിടെ പറഞ്ഞിരിക്കുകയാണ് ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നതുപോലെ യേശുക്രിസ്തു ഈ ഭൂമിയിൽ വന്നു, തന്റെ ജീവനെ കൊടുത്തു. അതാണ് ക്രൂസിൽ നടന്നത്. നമ്മൾ അടുത്ത ആഴ്ചയിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ചിന്തിക്കാം. ഞാൻ പറഞ്ഞത്, ഈ ക്രൂസ് എന്ന് പറയുന്നത് ദൈവത്തിന്റെ എല്ലാ നന്മകളും, യേശുക്രിസ്തുവിലുള്ള എല്ലാ നന്മകളും, എല്ലാ ദൈവീക സ്വഭാവങ്ങളും വീണ മനുഷ്യരിലേക്ക് ട്രാൻസാക്ട് ചെയ്യപ്പെടാനായിട്ട്, ഇല്ലെങ്കിൽ വീണ മനുഷ്യരിലേക്ക് ട്രാൻസ്ഫർ ചെയ്യപ്പെടാനായിട്ടുള്ള ഒരു ചാനലാണ് ക്രൂശ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ക്രൂശിൽ കൂടിയാണ് ദൈവവും മനുഷ്യനുമായിട്ടുള്ള നിരപ്പിലേക്ക് വരുന്നതും, ദൈവത്തിന്റെ ആത്മീയ നന്മകൾ മനുഷ്യരിലേക്ക് വരുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള സുവിശേഷം. അതാണ് നമ്മൾ ചിന്തിച്ച് തുടങ്ങിയപ്പോൾ തന്നെ പറഞ്ഞത്, ക്രൂശിന്റെ വചനം എന്ന് പറയുന്നത് അതാണ്. ആ ക്രൂശാണ് മനുഷ്യനിലെ പാപത്തെ എടുത്തു നീക്കുകയും ദൈവത്തിന്റെ സ്വഭാവത്തെ ഒരു മനുഷ്യന്റെ ഉള്ളിലേക്ക് തരികയും തുടർച്ചയായി ദൈവിക സ്വഭാവത്തിൽ കൂടി മാനിഫെസ്റ്റ് ചെയ്യുന്ന ഈ ക്രൂശിന്റെ പ്രവൃത്തിയാണ്. ആ ക്രൂശിന്റെ സുവിശേഷമാണ് യഥാർത്ഥമുള്ള സുവിശേഷം. ആ ക്രൂശിനെ പറ്റിയാണ് യേശു ക്രൂശ് പറഞ്ഞിരിക്കുന്നത്, ഗോതമ്പ് പണി നിരത്ത് വീണിച്ചാകുന്നില്ല എങ്കിൽ തനിയേയിരിക്കും, ചത്തു എങ്കിലോ അതിൽ കൂടി അനേക വിളവുണ്ടായിത്തരും. അടുത്ത ദിവസങ്ങൾ നമുക്ക് ആ കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്